السلام عليك. الحمد لله وسلام على عباده الذين اصطفى. يا شوف القبلة قرآن إن ആശയവും ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊള്ളാൻ അതനുസരിച്ച് പ്രവർത്തന മണ്ഡലത്തിലിറങ്ങാൻ ശരിയായ ഖുർആൻ വിശ്വാസികൾക്കല്ലാതെ സാധ്യമാവുകയില്ല എന്നത് നമുക്കറിയാം. ഖുർആനിലുള്ള വിശ്വാസം മുസ്ലിങ്ങൾക്കൊട്ടാകണ്ടെന്നാണ് പറയാം. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞതുകൊണ്ട് വിശ്വാസമാവില്ല. ഒരു ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ടെന്ന് പറയും. ആ മുസ്ലിങ്ങളിലടക്കം ഹിന്ദുക്കളിലടക്കം ഏകദൈവ വിശ്വാസികൾ ധാരാളം ഉണ്ടെന്ന് പറയാറുണ്ട്. മുസ്ലിങ്ങൾ പിന്നെ മുഴുവൻ ഏകദൈവ വിശ്വാസികളാണെന്നുള്ളത് പരക്കെ പ്രചരിപ്പിക്കപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ ഇത്രയും സാധ്യത്തോടുകൂടി ഏകദൈവ വിശ്വാസം പ്രഖ്യാപിക്കുന്ന ആൾക്കാരിൽ പോലും ബഹുദൈവ വിശ്വാസങ്ങൾ ധാരാളം കടന്നുകൂടി എന്നുള്ളതാണ് നമ്മളുടെ ചരിത്ര അനുഭവം. മുസ്ലിങ്ങൾ ഒക്കെ ഏകദൈവ വിശ്വാസികളാണ്. അതിനേക്കാൾ വലിയ ഏകദൈവവാദികളാണ് ജൂതന്മാർ. ജൂതന്മാർ ഏകദൈവത്തിൽ നമ്മളെക്കാൾ ശക്തിയായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അവർ പോലും ബഹുദൈവ വിശ്വാസികളാണെന്ന് ഖുർആൻ തന്നെ പറയുന്നു. ഉസൈർ എന്ന് പറയുന്ന ഒരു നബിയാണെന്നോ ദിവ്യനാണെന്നോ പേരിൽ അറിയപ്പെടുന്ന ഖുർആൻ പറഞ്ഞിട്ട് പേരെന്നെ പറഞ്ഞിട്ടുണ്ട്. ഉസൈർ എന്ന് പറയുന്ന ഒരു ഭക്തനായ ശരിയായ ഒരു മുസ്ലിമായ ആളായിരുന്നു എന്ന് മനസ്സിലാക്കാം. വലിയോ നബിയോ ആരെങ്കിലും ആവട്ടെ, ഏതായാലും ജൂതന്മാർക്ക് വേണ്ടപ്പെട്ട അഭിമന്യനായ ഒരു നേതാവായി ഒരു ആചാര്യൻ മതാചാര്യനായി അറിയപ്പെട്ടിരുന്നതിന്റെ പേരിൽ അദ്ദേഹം ഒരു കുട്ടി ദൈവമാണെന്ന് അവർ സങ്കല്പിച്ചു. ആ ഒരു ജൂതന്മാർ തൗഹീദിൽ അടിയുറച്ച ആൾക്കാർ, ലോകത്ത് ഏറ്റവും വലിയ തൗഹീദുകാരാണ് ജൂതന്മാർ. നമ്മളെക്കാൾ അത് യഥാർത്ഥമാണ്. അതായത് അവർക്ക് നമസ്കാരം, ഒരു വിഭാഗത്തിന് നമസ്കാരം ശരിയാവണമെങ്കിൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഏതെങ്കിലും ഭാഷയിലായിട്ട്, അതായത് ഹിബ്രു ഭാഷയിൽ, അറബിക്കാരാണെങ്കിൽ അറബിയിൽ എഴുതിയിട്ട് ആ ഒരു നറുക്ക് തലയിൽ പതിക്കണം. എന്നിട്ട് അതിന്റെ മുകളിൽ തലയെക്കെട്ട് കിട്ടുകയോ തൊപ്പി വെക്കുകയോ വേണം. എന്നെങ്കിലേ ആ ഏകദൈവ വിശ്വാസം അതിന്റെ പ്രകടമായ രൂപത്തിൽ ശരിയായ സാക്ഷാത്കാരമായുള്ളൂ എന്ന് വിശ്വസിക്കുന്ന വിഭാഗം ജൂതന്മാരുണ്ട്. അത്രയും കടുകട്ടിയായ ഏകദൈവ വിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം നമ്മളിലുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അവർ വളരെയധികം ശക്തി മത്തായ വിശ്വാസമാണ് ആ വിഷയത്തിൽ അവർക്ക്. പക്ഷെ അവരിൽ പോലും ബഹുദൈവ വിശ്വാസം കടന്നുകൂടി അള്ളാഹുവിന്റെ ഒരു കുട്ടി ദൈവം, അള്ളാഹുവിന്റെ തായ ഒരു കുട്ടി ദൈവം, ഉസൈർ ഒക്കാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നു ലാഹി, ഉസൈർ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ പുത്രൻ തന്നെ, അത് രണ്ടാമത്തെ ഒരു കുട്ടി ദൈവമാണ് എന്ന് പറയുന്ന ആൾക്കാർ ജൂതന്മാരിലുണ്ട്. ക്രിസ്ത്യാനികളുടെ രണ്ടല്ല മൂന്ന് സ്ഥായിയായിട്ട് മൂന്ന് ദൈവങ്ങൾ അവർക്കുണ്ട്. ഒന്ന് യഥാർത്ഥ ദൈവം തന്നെ, രണ്ടാമത് ഈസാനബി, മൂന്നാമത് ഈസാനബിന്റെ ഉമ്മി. ഇതൊക്കെ അവർക്ക് ദൈവങ്ങളാണ്. എല്ലാവരും ഏകദൈവമായിട്ട് ഇവിടെ വന്നവരാണ്. ഇവരെല്ലാവരുടെയും അടിസ്ഥാന ഗ്രന്ഥത്തിലൊക്കെ ഏകദൈവ വിശ്വാസമാണ്. ആ ഏകദൈവത്തെ ഉറപ്പിക്കുന്ന, ഊട്ടിയുറപ്പിക്കുന്ന പ്രസ്താവനകൾ, സിദ്ധാന്തങ്ങൾ, തെളിവുകളൊക്കെ വിവരിച്ചുകൊണ്ട് ഗ്രന്ഥവും ഓരോരുത്തരുടെയും കയ്യിലാണ്. പക്ഷേ അറിയപ്പെടുന്ന എല്ലാ മതവിഭാഗങ്ങളും ബഹുദൈവ വിശ്വാസികളായിട്ടാണ് ഇവിടെ ഇപ്പൊ അനുഭവത്തിൽ വന്നത്. നമ്മളും അതിൽപ്പെട്ട തന്നെ. ഏതാണ്ടൊക്കെ നമ്മളിവിടെ 100 കോടി അല്ലെങ്കിൽ 90 കോടി മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ ഒരു തെറ്റും അതിലില്ല. യഥാർത്ഥം ലാഇലാഹില്ലാന്നൊക്കെ പറയും, പക്ഷേ മുഹമ്മദ് റസൂലുള്ളാണ് ഇവിടെ കട്ടി. റസൂൽ എന്ത് പറഞ്ഞു എന്നേ നോക്കുള്ളൂ, നബി എന്ത് പറഞ്ഞു അതേ നോക്കുള്ളൂ, അല്ല പറഞ്ഞു നോക്കില്ല. അപ്പൊ ചെക്കല്ലേ തഹദു അഹബാറഹും റുഹ്ബാനഹും അർബാബമിൻ ദൂനില്ലാഹി വൽ മസീഹ ബ്നു മർയമ, അർബാബുകളെയും അവരുടെ റബ്ബിമാരെയും അതുപോലെ അവരുടെ കൂട്ടത്തിലുള്ള ആചാര്യന്മാരെയും സന്യാസിമാരെയും ഈസാനബിനെ അടക്കം ക്രിസ്ത്യാനികൾ റബ്ബുകളാക്കി, കുട്ടി ദൈവങ്ങളാക്കി എന്നുള്ള ആരോപണം ഖുർആനിൽ യഥാർത്ഥ സംഭവത്തിൽ ഉദ്ധരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ ഏകദൈവത്തിന്റെ ഗ്രന്ഥം കയ്യിലുണ്ടെങ്കിലും, ഏകദൈവ വിശ്വാസം പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും ആ ഗ്രന്ഥത്തിലുള്ളത് അവർ സമ്മതിക്കുകയില്ല, ഏകദൈവത്തിലോട്ട് ഉറച്ചു നിൽക്കില്ല. ഇതാണിപ്പോ മനുഷ്യ സമുദായത്തിന്റെ നില. നമ്മളും അതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നത് ഭൂരിഭാഗത്തെ അപേക്ഷിച്ച് സത്യമാണ്. ഭൂരിഭാഗവും ഏകദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഏകദൈവത്തിൽ വിശ്വസിക്കുക, ഏകദൈവത്തിന്റെ ഗ്രന്ഥം അംഗീകരിക്കുക, അത് ഉൾക്കൊള്ളുക, അത് പ്രചരിപ്പിക്കുക, നടപ്പിലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് ആളെ കിട്ടാത്തൊരവസ്ഥ മുമ്പല്ല ഇന്നുണ്ട്. നമ്മുടെ അനുഭവത്തിന്റെ ഇവിടെ കുറച്ചാൾക്കാർ വരുമ്പോഴേക്ക് വേറെ ആരെങ്കിലും ശ്രദ്ധയപ്പെടുന്നു കാണുമ്പോൾ മാറും. മാറുകയാണ്. ആരായി മാറുന്നത്? ഖുർആന്റെ ആൾക്കാർ ഖുർആന്റെ ആശയങ്ങൾ നല്ല നല്ല ആശയങ്ങളാണ്, അത് വേണ്ടതാണ്, അത് സത്യമാണ്, വേറെ ഒരാൾക്കും ഇങ്ങനെ നേരിടാൻ കഴിയുന്നില്ല എന്നൊക്കെ ഉറപ്പായി വന്നിട്ട് അങ്ങോട്ട് വരണത് വന്നതിന്റെ പിന്നെ മാറുന്നതോ ഭീഷണി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അന്വേഷണം, ആ അപ്പം ഈ ഗ്രൂപ്പ് മാറിക്കണം, പുതിയ സംഘടനയെ ചേർന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അന്വേഷണം വരുമ്പോഴേക്ക് പേടിച്ചു വലിയ എന്ന് ഈ 20-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലാണ് ഈ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് നടക്കാനുള്ള അങ്ങനത്തെ ഒരു രാജ്യത്ത് ഇത്രയും വലിയ സ്വാതന്ത്ര്യമുള്ള ആഗ്രഹ ഇത്ര സ്വാതന്ത്ര്യപ്പെടെ ഉള്ളൂ. അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ പോലും ഞാൻ ഖുർആനിലുള്ള സത്യം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഖുർആന്റെ ആശയങ്ങളും ആദർശങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് അത് അംഗീകരിക്കാൻ വേണ്ടിയാണ് പോകുന്നത്, മസീഹദ്ദജ്ജാലില്ലാത്തവർ നിസ്കാരം നിസ്കരിക്കാനാ പോകുന്നതെന്ന് പറയാനുള്ള ധൈര്യം ഇപ്പോഴില്ല. ഇവിടെ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ, പക്ഷേ ഒരു 100 ആൾക്കെങ്കിലും ഈ കോഴിക്കോട് സിറ്റിയിൽ പോലും ഇതിന് ധൈര്യം വന്നിട്ടില്ല എന്നല്ലേ എന്റെ അർത്ഥം? ഇത് ഇവർക്ക് ബോധ്യപ്പെടായിട്ടാണോ? അത് അല്ല, ഇവർ പറയുന്നത് തമ്മാടിത്തലാണ്, ശിർക്കാണ്, കുഫറാണ്, ഖുർആൻ പൂഴ്ത്തിവെക്കാണ്, ഖുർആനിൽ നുണ പറയുന്നുണ്ട്, അതിവിടുത്തെ എല്ലാ ബടാരിമുകളും നുണ പറഞ്ഞിട്ടാണ് നിലനിൽപ്പുണ്ടാക്കുന്നതൊക്കെ ഇവിടെ ദശക്കണക്കിൽ കൊല്ലങ്ങളായിട്ട് ഇവിടെ പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഇവിടെ വർഷങ്ങളായിട്ട് അത് വേണ്ടത്ര അടിച്ച് പ്രചരിപ്പിച്ച് എല്ലാവർക്കും ബോധ്യമായി. ഇവർക്കൊരു ചുക്കും ഇതിന് പറയാൻ സാധ്യല്ല. ഇവരുണ്ടാക്കിയ പുരോഹിത മതം അത് ഖുർആൻ വിരുദ്ധമാണ്, അത് നിലനിർത്താൻ അവർ കഴിയില്ല. ഖുർആനിൽ നിന്ന് തെളിവ് കണ്ടുപിടിക്കാൻ അവർക്ക് സാധ്യമല്ല. ബുഖാരി മുസ്ലിം പൊളിഞ്ഞു, അവർ കള്ളന്മാരാണെന്നുള്ള പ്രചാരത്തിലായി. ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടും എന്തായി മസീഹദ്ദജ്ജാല് പറഞ്ഞവർക്ക് തന്നെ പിന്നിൽ പോകണമെന്നത്ര നിർബന്ധമല്ല. ഇരുങ്കള്ളനായ ഇസാനബി എന്ന് പറയുന്നതിന്റെ പിന്നിൽ തന്നെ നിൽക്കരിച്ചെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവും. സംഗതി ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മനസ്സമാധാനമൊന്നും അവരുണ്ടാവില്ല, തൽക്കാല സമാധാനം ഉണ്ടാവും. പുറത്തിറങ്ങിയാൽ ഇവിടെ പോയി മറ്റേ പിള്ളിയിലെ പോയി, ഓ അവിടെ മോശമല്ല, അപ്പൊ മാറ്റൊന്നുമില്ല, മറ്റാളോടെ പോയി മറ്റാളിനോടൊപ്പം പോയി, ഒരാൾ ഇങ്ങോട്ട് പോക്കോടങ്ങിയിട്ട് എന്നാ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ പിടിച്ചു. എന്നാ സൂക്ഷിക്കണം? ഖുർആൻ സുന്നത്തിന്റെ ജുമായിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട് കുറച്ച് ചെറുപ്പക്കാരെന്നോ അല്ലെങ്കിൽ കുറച്ച് യുവാക്കളോ സമരോ ആരെങ്കിലും ഏതെങ്കിലും ഒരു ആദർശവാദി അങ്ങോട്ട് പോകുന്നുണ്ടെന്നറിഞ്ഞാൽ അപ്പൊ സൂക്ഷിക്കണമെന്ന ശ്രദ്ധിക്കണം, അയാളുമായിട്ട് അയാളെ ബന്ധം വിച്ഛേദിക്കാൻ നോക്കണം എന്നൊക്കെ പറയാനുള്ള കാരണം എന്താ? അപ്പോ ഈ മസീഹത്തെ വിചാരിച്ച് നമ്മൾ കൂടാത്തതാണ്, അസ്സലാമു അലൈക അയ്യഹ നബി എന്ന് പറയാത്തതാണ്, നിസ്കാര ഖുർആനിലുള്ള കണക്ക് തെറ്റിച്ചിട്ടുള്ള അട്ടിമറിച്ച നിസ്കാര കണക്ക് നമ്മൾ അംഗീകരിക്കാത്തതാണ്. അതപ്പോ കാരണം ഖുർആനിൽ എത്രയാണത്? അത് ശരിയാ, ഖുർആനിൽ എത്രയാണോ, ഖുർആനിൽ എത്തയ്യാത്തുണ്ടോ? ഇല്ല. അതിൽ തോന്നിയ ദിവസങ്ങളോ? ഇല്ല. പിന്നെ സലാജെല്ലാം പറഞ്ഞ ഇങ്ങനെ അല്ല, അതൊക്കെ പറഞ്ഞാൽ സമ്മതിക്കും. പക്ഷെ എന്താണ് രംഗത്ത് വരാൻ പേടി? പേടി തന്നെ അബൂജാഹിലിന് ഖിബ്, ഇതിൽ കുറച്ച് ഖിബ്രന്മാരുണ്ട് നമ്മളെ ഈ ഗവർണറിലെ. ഈ സംഗതി മനസ്സിലാക്കിയിട്ട് വരാതിരിക്കുന്നതിൽ ഖിബ്രന്മാരുണ്ട്, എന്തവരെ ഖിബ്രം തന്നെ. അവർക്ക് വലിയ സ്ഥാനത്ത് പോയിരിക്കണം, വലിയ സ്ഥാനത്ത് പോയിരിക്കണം എന്നുള്ള അവരുടെ നിർബന്ധം. ഇവർക്ക് വലിയ സ്ഥാനം പോയിട്ട് ചെറിയ സ്ഥാനം കൂടി കിട്ടാൻ ആൾ വേണ്ട. ആയിരക്കണക്കിന് ആൾക്കാർ സ്വാഗതം ചെയ്യുന്ന ഒരു മഹാസ്റ്റേജിലേക്കൊക്കെ ആനയിക്കാനുള്ള അവസ്ഥ വന്നു ചേർന്നാൽ അവരോട് വരും. അത് അവരെ ഖിബ്രനുസരിച്ച് കയറിയിരിക്കണം. ഇപ്പൊ ഖിബ്രായിട്ട് നടക്കാന്നല്ലാതെ ആ ഖിബ്ര ചെലവാക്കി അവിടെ സ്ഥലമില്ല, ആളുമില്ല. അപ്പൊ ഖിബ്രന്മാരാണല്ലോ കഴിഞ്ഞത്. പിന്നെ പേടിച്ചിട്ടൊരു വിഭാഗം കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് വിഭാഗമാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവരുടെ. മനസ്സിലാക്കാത്തവരെ പറ്റി നമുക്കൊന്നും പറയാനില്ല, അത് ജാഹിര്യങ്ങൾ. അവരോടൊന്ന് പറയാനില്ല, ഇതൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാരോട് ഒന്നും നമുക്ക് പറയാനില്ല. ഈ സംഗതികളൊക്കെ മനസ്സിലായതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വരാതിരിക്കുന്നത് ഒരു ധീരുക്കുള്ള വിഭാഗം, മറ്റൊരു വിഭാഗം ഖിബ്രന്മാർ. ഈ രണ്ട് വിഭാഗമാണ് ഇപ്പൊ നമുക്ക് വരാതിരിക്കുന്നത്. ഇത് പറയാൻ കാരണം വന്നിട്ട് ഒഴിഞ്ഞു പോകുന്നവരെ നമ്മൾ കാണാനുണ്ട്, വന്നിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്, പിന്നെ വരണം വരണം എന്ന് പറഞ്ഞിട്ട് വരാൻ ഉറക്കാതെ നിൽക്കുന്നുണ്ട് പേടി. അല്ലെങ്കിലോ അവിടെ പോയ മറ്റേർത്തുള്ള ആ ചേച്ചും ബഹുമാനം ഒക്കെ പോകും. അവരെ കൂട്ടത്തിലൊക്കെ വലിയ നേതാവും പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് നടത്തുന്ന ഇടയിൽ അവിടെ ഡയറക്ടർമാരെല്ലാം സെക്രട്ടേറിയറ്റൊക്കെ ഉണ്ട്. ആ സെക്രട്ടേറിയറ്റിലുള്ള മെമ്പർമാർ ഏത് ഈ ഖുറാഫാത്തിന്റെ ഈ ദജ്ജാലിസത്തിന്റെ സെക്രട്ടേറിയറ്റൊക്കെ ഉണ്ട് ഇവിടെ. ആ സെക്രട്ടേറിയറ്റ് മെമ്പർമാരൊക്കെ ആയിട്ട് നടക്കുന്നതിന്റെ ഇടയിൽ, ലക്ഷങ്ങളുടെ നേതാവായിട്ട് നടക്കുന്നതിനിടയിൽ, ഇപ്പൊ അവിടുന്ന് ഇതിൽ പങ്കെടുത്തു, ഇത് കേട്ടു, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ കൂടി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടുത്തെ ആ സീറ്റൊക്കെ പോയി, സെക്രട്ടേറിയറ്റും പോയി, കാര്യാലയം പോയി, പിന്നെ അവിടുത്തെ മറ്റേ പ്രസിഡന്റും സ്ഥാനം പോയി, സെക്രട്ടറി സ്ഥാനം പോയി ഒക്കെ പോയി, പിന്നെ ഇവിടുന്ന് ബഹുമാനം കിട്ടുക. അതുകൊണ്ടാണ് വലിയൊരു വിഭാഗം ആളുകൾ, ബുദ്ധിജീവികൾ, അഭ്യസ്ത വിദ്യർ ഖുർആൻ മജീദും പരിഭാഷ നോക്കിയിട്ടെങ്കിലും മനസ്സിലാക്കിയിട്ട് ഇത് യാഥാർത്ഥ്യമാണ്, മറ്റുള്ളവർക്കൊരു ചുക്കും പറയാനില്ല, അവർ മുഴുവൻ നുണ പറഞ്ഞിട്ടാണ് അവരുടെ പൗരോഹിത്യയുടെ നിലനിർത്തുന്നതൊക്കെ ബോധ്യപ്പെട്ടിട്ടും വരാത്ത ഖിബ്രന്മാരായ വലിയൊരു വിഭാഗത്തെ നമുക്ക് ഈ ടൗണിൽ തന്നെ കാണാൻ കഴിയും. ഒരാളുടെ പേര് ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഈ ടൗണിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതാണ് അധികം അധികം അത്ര ഖിബ്രന്മാരെ നേതാക്കന്മാർ ബുദ്ധിജീവികൾ. പിന്നെ രണ്ടാം വിഭാഗം പറഞ്ഞ സാധുക്കളായിട്ട് പേടിച്ചിട്ട് ഇതൊന്നും ശരിയല്ല. ഈ ഖിബ്റ് ഇവിടെ പറ്റുന്ന ഈ പേടി പറ്റുന്ന രണ്ടും പറ്റുന്നു. ഒരാ തെഹിനും നിങ്ങൾ ദുർബലരായി തീരണ്ട, നിങ്ങൾ ദുർബലരായി തീരരുത്, ദൗർബല്യം കാണിക്കരുത്, ധൈര്യം കാണിക്കണം എന്ന ഖുർആനിന്റെ ഉപദേശമാണ്. ഒരാത്ത ഹസനും നിങ്ങൾ ദുഃഖിക്കും വേണ്ട, എന്തൊക്കെ നഷ്ടപ്പെട്ടോ എന്നൊക്കെ ആ ദുഃഖം ബേജാറൊന്നും വേണ്ട. വാന്തമല്ല രൗന എന്തുകൊണ്ടും നിങ്ങൾ സത്യത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട്, ഖുർആനാണ് നമ്മൾ ആകേണ്ട സത്യം, അതിനുള്ള സത്യങ്ങളൊക്കെ വിശ്വസിച്ച് ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങളായിരിക്കും ഇവിടെ ഈ ലോകത്തിൽ അത്യുന്നതന്മാരായി തീരാന്ന് അള്ള പറഞ്ഞതാ. പക്ഷേ നമ്മൾക്ക് അതിനുള്ള തയ്യാറെടുപ്പ് വേണ്ടേ? വിളറക്കിയാൽ ശരിക്ക് ഗോതമ്പ് കിട്ടും, നെല്ല് കിട്ടും, അടക്കണ്ടോ തെങ്ങണ്ടോ വെക്കണ്ടോ? അതിന് വിളറക്കൂല്ല, കൈക്കോട്ടെടുക്കൂല്ല, യാതൊരു പണിയും ചെയ്യൂല, ആയിരക്കണക്കിന് ഭൂമി ഇങ്ങനെ കിടക്കുകയുണ്ട്, അതിന്റെ ഇടയിൽ കൂടെ ചെളിഞ്ഞിങ്ങനെ നടന്നാൽ ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആഫ്രിക്കയിൽ കാണും പോലെ. അപ്പൊ ചുരുക്കത്തിൽ ഈ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ധൈര്യവും സന്മനസ്സും നമ്മളുടെ ആൾക്കാർ വരുന്നവരോടൊക്കെ പറയാനില്ല, വരുന്നവരതിൻ്റെ വരണത്, വരാത്തവർക്ക് അതൊന്നും ഉണ്ടാക്കി കൊടുക്കണം, വരാത്തവർക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞു. എന്താ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മനസ്സിലാച്ചാൽ തന്നെ ചെല്ലി വെക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും നാവൊക്കെ ഒന്ന് മടക്കി നിർത്താം. എല്ലാവരോടും പറയാം, ഒരാൾ പ്രദേശം മാത്രമേ ഒരാൾ പ്രസംഗിക്കാൻ പറ്റുന്നവർ കേട്ടുപോകുന്ന എല്ലാവരോടും പ്രസംഗിക്ക. എന്താ നിങ്ങൾക്ക് ഈ മസ്ജിദ്ജാല് പറയുന്ന നിസ്കാരം തന്നെ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു ഇമാമിന്റെ പിന്നിലിരുന്നെങ്കിൽ നിസ്കാരം ശരിയാവുള്ളൂ എന്നൊരു സാഠ്യം നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ. എന്താ കാരണം എന്ന് ചോദിക്കാം, നാവില്ലേ നമ്മൾക്ക്? നിങ്ങൾ എന്താ മസ്ജിദ്ജാലുകാരന്റെ പിന്നിൽ പോയിരിക്കാൻ കാരണം? ആ നിസ്കാരം ശരിയാവുന്ന നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ശരിയാവുന്ന സംശയമുണ്ട്, ബോധ്യം പോട്ടെ, സംശയിക്കാൻ പാടുണ്ടോ? മസ്ജിദ്ജാൽ എന്ന് പറഞ്ഞാൽ എന്താ വിടുവോ? ഏസാനത്തിന്റെ പേരാ, പെരുങ്കളനായ ഏസാനത്തിന്റെ ഭിത്തനെന്ന് കാക്കണം എന്നുള്ള നിസ്കാരം ഇവൻ പറഞ്ഞതാണെന്ന് വിചാരിക്കാം. പറയുന്നതിന്റെ പിന്നിലിരുന്ന നിസ്കാരത്തിന് എന്ത് വരെയുള്ളത്? അപ്പൊ മസീഹദ്ജാല് ചെല്ലാത്ത ഒരു ഇമാമ് ഇവിടെ ഉണ്ടോ? വിവരം കിട്ടണോ? കാരണം നമ്മളാണ്. അങ്ങനെ ഒരു ഇമാം ഉണ്ടെങ്കിൽ അയാൾ നമ്മളാണാണ്, അയാളെപ്പറ്റി നമുക്ക് വിവരം കിട്ടണോ? ആ നമ്മളെ കൂട്ടത്തിൽ അനുഭാവങ്ങളെ നമ്മൾ കാണിക്കണം. അപ്പൊ മസീഹദ്ജാല് ചെല്ലാത്ത ഒരു ഖതീബും ഒരു മുസ്ലിയനും ഇവിടെ നിസ്കരിക്കണില്ല. അവിടെ തന്നെ പോയി ഇരുന്നെങ്കിലേ അഭിമാനമുള്ളൂ, അല്ലെ നിസ്കാരം സ്നേഹിയാവുള്ളൂ എന്നൊരുത്ത വിശ്വസിക്കുന്നതിലാണ് വിഡ്ഢിയാണ്, വിഡ്ഢിയാണ്. ആര് പറഞ്ഞിരുന്നാലും ശരി, പറഞ്ഞിട്ട് ശരിയാവണില്ലേ അയാളോടൊരു ദിവസം നിശ്ചയിച്ചിട്ട് വരാൻ പറയൂ. ഈ മസീഹദ്ജാല് ചെല്ലുന്നവന്റെ പിന്നിൽ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവണം എന്ന് നമ്മളോട് പഠിപ്പിച്ചു കൊടുക്കുക, ഖുർആനോടാണ് തെളിയിച്ചു കൊടുക്കുക. ഏത് ബട അരി മരുന്നരം വേണ്ടിട്ട് വരാൻ പറയൂ. അതല്ല എന്തായിരുന്നാലും പറഞ്ഞൊക്കെ വിഭാഗം അബു ജാഹിർ അങ്ങനെ, അബു ജാഹിറും അബു സുഫിയാനൊക്കെ ഹാരിയം മുഹമ്മദ് പറയുന്നതൊക്കെ ശരി തന്നെയാണെങ്കിലും നമുക്കിപ്പോ ഈ കൂട്ടം വിട്ടിട്ട് അങ്ങ് പോകാൻ വയ്യാന്നാണല്ലോ അബു ജാഹിറും പറഞ്ഞത്, അബു സുഫിയാനും പറഞ്ഞതാണല്ലോ. നമ്മളെ പാരമ്പര്യത്തിൽ നിന്ന് നമ്മുടെ കാരണസ്ഥാനത്തൊക്കെ എല്ലാ മധ്യസ്ഥാനത്തും എല്ലാ കല്യാണത്തിനും കുടുംബ മറ്റേ ഓരോ ഗോത്രത്തിലും ഒക്കെ നമ്മളെ കുറേശികളായിട്ട് കുറേശ് നേതാക്കന്മാരായിട്ട് നാടുവാഴികളായിട്ട് ഒക്കെ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ മുഹമ്മദിന് പുത്തം പ്രസ്ഥാനമായിട്ട് വന്നിട്ടുണ്ട് എന്തോ ഖുർആനൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കാണ്ട് കൂടി ഇവിടെ ഈ ദൈവങ്ങളൊക്കെ ആ വക സെൽഫും കുഫറൊക്കെയാണ് മാറ്റിയിട്ട് അതിനാണ്ട് കൂടി തന്നെ പിന്നെ നമ്മളിവിടെ വിളിക്കാനും ഉണ്ടാവില്ല, സൽക്കരിക്കുന്നു ഉണ്ടാവില്ല, കാരണവും അല്ല, ഇവിടെ നേതാവും അല്ല, ഒന്നുമല്ലാതായിത്തീരും. അതുകൊണ്ട് നമ്മളിപ്പോ അങ്ങനെ തന്നെ നിന്നാൽ മതി. അബൂ സുഫിയാനും അബൂ ജാഹിലും കമ്പനിയായിട്ട് ഉറപ്പിച്ചില്ലേ? അതേ കമ്പനിയിലാണോ നിങ്ങളെന്ന് ചോദിക്കാം, ഇതൊക്കെ അടിവ് തീർത്ത് ചോദിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നിസ്കാരത്തിൽ ഈ കണ്ട ഫിത്തനം മുഴുവൻ പറഞ്ഞിട്ടുണ്ടാക്കിയ 10-30 ചെല്ലാണ് ജൂതത്രങ്ങൾ? അങ്ങനത്തെ ജൂതത്രങ്ങളൊക്കെ ഇവിടെ അടിച്ച് കശകി ഒരൊറ്റൊന്നിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല, പറഞ്ഞത് പൊളിഞ്ഞു, ബുക്ക് പൂച്ചു വെച്ചു. ഇത്തരത്തിൽ പൊളിഞ്ഞിനി ഒരു ബടാകാരും കൂടെ ബാക്കിയില്ല. അത്തരത്തിലൊക്കെ പൊളിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് ഈ പഴയ സബീനായിട്ട് നടക്കാൻ കാരണം എന്താണ്? നിങ്ങൾ ഈ പഴയ ആചാരമായിട്ട് നടക്കാൻ കാരണം എന്താണ്? നബിനെ ചീത്തുറങ്ങുന്ന നിസ്കാരത്തിൽ പങ്കെടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരോടും ചോദിച്ചിട്ട് പരിചരിപ്പിക്കണം, അറിയാമൊന്നും തമ്മില്ല, പരിചരിക്കലല്ലാതെ. എന്നാരെങ്കിലും നമ്മുടെ ജിഹാദ് അന്നേരം നടക്കട്ടെ, എന്നല്ലാതെ ഉജന്മാരായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഈ ഖുറാഫാത്ത് ശരിക്കും ചെയ്യാനാ പോണത് എന്ന് പറഞ്ഞാൽ വെറുതെ വിടാൻ പാടില്ല. ഒരാൾക്ക് ഒരാളോട് പറയാൻ കഴിഞ്ഞു പറയണം. എന്തുകൊണ്ടാണ് ബുദ്ധി? അവിടെ സുപ്രീം കോർട്ടിലെത്തിയ വലിയ വലിയ വക്കീലന്മാർ വരെ ചോദിച്ച അവസാനം എന്താ പറയുന്നത്? ഞങ്ങൾക്ക് എന്തായിരുന്നാലും ഖുർആൻ പഠിച്ചില്ലല്ലോ, എന്താ ഇപ്പൊ ചെയ്യണത്? പറഞ്ഞു മുട്ടിയാ ചെയ്യുന്ന പണിയത്, പറഞ്ഞു മുട്ടി ആകെ ഹലാക്കായി എന്ന് കണ്ടാൽ മറുപടി ഇല്ലാതെ കുഴങ്ങുമ്പോ എന്താ പറയത്? അതിന് മുമ്പ് ഖുർആൻ പഠിച്ചതാണെന്ന് പറഞ്ഞ് നടക്കല, പറഞ്ഞു മുട്ടി മറുപടി ഇല്ലാതാക്കി എന്താ പറയണത്? എന്താ ഇപ്പൊ ചെയ്യണേ? ഞങ്ങൾക്കിപ്പോ അത് കേൾക്കില്ല എന്ന് നിർത്തിയുണ്ട്, ഞങ്ങൾ ഖുർആൻ നന്നായിട്ട് പഠിച്ചില്ലല്ലോ. അതായത് ഒക്കെ തലയെ കയറിയപ്പോഴേ പറഞ്ഞത്, ഇതെല്ലാം തലയെ കയറി ഖുർആനുള്ളതാണെന്നും ബോധ്യപ്പെടും ചെയ്തു. അപ്പൊ പിന്നെ ഈ കപടത്തരത്തിൽ ഇത് പൂച്ചു വെക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു അടവാണിപ്പത്, ഞങ്ങളിപ്പോ എന്താ ചെയ്യുന്നത്? ഖുർആൻ വേണ്ടത്ര പഠിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒഴിവാണ് ആര്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമജ്ഞന്മാരാണെന്ന് പറയുന്ന മുസ്ലിംങ്ങൾ സ്വന്തം അനുഭവം പറഞ്ഞത്. പറഞ്ഞ് മുട്ടിച്ചാൽ പിന്നെ എന്തായാലും ഏതായാലും നമ്മൾ പത്രത്തോളൊന്നും പഠിച്ചത് പിന്നെ എന്ത് ചെയ്യാനാണ്? ഇനിയിപ്പൊ എങ്ങനെയാണ് പോട്ടെ? എന്നെ അബൂജാഹിലും പറഞ്ഞത്, അബൂജാഹിലും പറഞ്ഞാൽ തന്നെയാണ്, ഇനിയിപ്പോ എങ്ങനെയാണ് പോട്ടെ? ഏതായാലും ഇതുവരെ പഠിച്ചതൊക്കെ പറഞ്ഞല്ലേ, ഇനിയിപ്പോ വെച്ചിട്ട് മാറാൻ കഴിയില്ല, അതുകൊണ്ട് ഇങ്ങനെ പോട്ടെ എന്ന് തന്നെയാണ് അബൂജാഹിലും പറഞ്ഞത്.
ഈ അബൂജാഹിലിന്റെ ആ സ്റ്റാൻഡേർഡിൽ നിന്ന് യാതൊരു വ്യത്യാസം വന്നിട്ടില്ല ഇത്തരം ബുദ്ധിജീവികൾക്ക് എന്ന് നമ്മൾ അവരെ മുഖത്ത് നോക്കി പറഞ്ഞ് സ്ഥാപിച്ചു കൊടുക്കണം. ഇല്ലെങ്കിലോ സ്ഥാപിക്കാനുള്ള സൗകര്യം സന്ദർഭം കിട്ടണില്ലെങ്കിലോ അവരോട് പറയാം ഞങ്ങൾ സ്ഥാപിച്ചു നമുക്ക് കൂട്ടായിട്ടിരിക്കാം. ഖുർആനല്ല നിങ്ങൾ ചെയ്യുന്ന, ഖുർആൻ വിരുദ്ധമാണ് നിങ്ങളുടെ ആചാരങ്ങളെന്ന് ഞങ്ങൾ സ്ഥാപിച്ചതരാം. അത് തെളിയിക്കാനുള്ള പണ്ഡിതന്മാരെ കൊണ്ടുവന്നോളൂ, പത്തോ നൂറോ പണ്ഡിതന്മാരുണ്ടായിക്കോട്ടെ കൊണ്ടുവന്നോളൂ. കരാർ എഴുതാൻ തയ്യാറാണ്, ഞങ്ങൾ കരാറതി ഒപ്പിട്ടേറാം. നിങ്ങൾ ഏത് പണ്ഡിതനെ കൊണ്ടുവന്നാലും നിങ്ങളുടെ നിസ്കാര കണക്ക് ശരിയല്ല, ഇത് കുഫറാണ് ശിർക്കാണ് എന്ന് സ്ഥാപിച്ചു തരാൻ ഞങ്ങൾക്ക് കഴിയും. നിങ്ങൾ കരാറതി ഒപ്പിടൂ, പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് കരാറിന് ആഹ്വാനം ചെയ്യണം. നമ്മുടെ 25-26 സെമിനാർ നടത്തി, കരാറിന് ആഹ്വാനം ചെയ്തു, ജഡ്ജിമാർ വിളിച്ചു, ഞാൻ വിളിച്ചിട്ട് അനുഭവം നമുക്ക് ഇഷ്ടമുണ്ടോ? 25 കൊല്ലം കരാർ ഒപ്പിടാൻ പിന്നാലെ നടന്നാലും ഒപ്പിട്ട് കിട്ടൂല, കിട്ടൂല, പിന്നെ നമുക്ക് പറയാൻ മടി. എന്തിനാണ് അവരോട് പറയാൻ? നമ്മൾക്കല്ലല്ലോ മടി വേണ്ടത്, അവർക്കല്ലേ മടി വേണ്ടത്. അപ്പൊ ധൈര്യ സമയത്ത് വളരെ ജാഗ്രത ഉന്മേഷത്തോടും ആവേശത്തോടു കൂടി ഈ വിഷയം നമ്മൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്മൾ മടിക്കണം. നമ്മൾക്ക് നമ്മുടെ സഹപാഠികളായിട്ടോ സഹപ്രവർത്തകന്മാരായിട്ടോ ബിസിനസ്സിലോ മറ്റുള്ള ഉദ്യോഗത്തിലൊക്കെ കൂടിയിരിക്കുന്ന ആൾക്കാരോ മുസ്ലിം ആണെങ്കിൽ, മുസ്ലിം അല്ലാത്തവരോട് ഇപ്പോൾ വരേണ്ട കാര്യമില്ലല്ലോ. ഇതിൽ ഇസ്ലാമിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നോമ്പിന്റെ കാര്യങ്ങൾ പഠിക്കുക, ഇസ്ലാം കാര്യങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമായിട്ടുള്ള ശേഷമുള്ള പരിപാടിയാണ്. മറ്റുള്ളവരെ പ്രബോധനക്കാരാണ് നിൽക്കട്ടെ, പറയലുണ്ട്. മറ്റുള്ളവർക്കും വേണ്ടി എത്തിക്കുക, മറ്റുള്ളവർക്കും വേണ്ടി എത്തിക്കുക, മറ്റുള്ളവർക്ക് എത്തിക്കൽ ഇതൊക്കെ മറ്റുള്ളവർ തന്നെ. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പനേക്കാളും മുന്തി, നമ്മൾ മറ്റുള്ളവർ തന്നെയാണ്. ഈ മറ്റുള്ളവരോട് തന്നെ ഇപ്പൊ ഈ പറയണത് ഖുർആൻ പഠിക്കാത്തവരൊക്കെ മറ്റുള്ളവർ തന്നെ. അപ്പൊ ഖുർആന്റെ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് ഖുർആൻ പഠിക്കാണ് ആദ്യത്തെ പ്രശ്നം. പിന്നെ ഞങ്ങൾ ഖുർആൻ പഠിച്ചിട്ടില്ല, ഞങ്ങളതിന്റെ ആൾക്കാരെല്ലാം അവരവിടെ നിൽക്കട്ടെ. മുസ്ലിം ഇങ്ങളെ ഇസ്ലാമാക്കുന്ന പണിയപ്പോ നമുക്ക് ആദ്യം കിട്ടും. ആ മുസ്ലിം ഇങ്ങളെ ഇസ്ലാമാക്കാൻ നടന്ന ഇവിടെ 60 കൊല്ലം കിട്ടും, എന്താണ്ടായത് നമുക്കറിയാം. ആ മുസ്ലിം ഇങ്ങളെ ഇസ്ലാമാക്കാൻ വേണ്ടി 60 കൊല്ലം ഇവിടെ അധ്വാനിച്ച ആൾക്കാർ ഇപ്പൊ എന്താണ്ടായത് നമുക്കറിയാം. ഭക്ഷണം നോക്കുമ്പോൾ അവർക്ക് ഖുർആനെന്ന് പറയില്ല, അജീബ് പോലെയില്ല, അതിൽ പറഞ്ഞു അവർക്ക് പ്രശ്നമില്ല. അതൊക്കെ ശാഖാപറന്ന് പറഞ്ഞിട്ട് പുച്ഛിച്ച് തള്ളിയിട്ട് ഇപ്പൊ ആ മുസ്ലിമികളെ തിരുന്താ ഇസ്ലാമാക്കണെങ്കിൽ, മുസ്ലിമികളെ ഇസ്ലാമാക്കണം, ഇസ്ലാം എന്താണ് പഠിക്കണ്ടേ? ഖുർആൻ പഠിക്കണില്ല, ഹദീസ് പഠിക്കുന്നില്ല, ഹദീസിലെ കള്ളത്തരം പഠിക്കുന്നില്ല. ഖുർആന്റെ ആശയാദർശങ്ങൾ വൈക്കോഴി എണ്ണി കൊടുത്താൽ പറയാൻ നിശ്ചയില്ല, അതിന് മറുപടി പറയാൻ നിശ്ചയില്ല. ഇവരാണോ അവിടെ മുസ്ലിമികൾക്ക് പ്രഭാതം നടത്തുന്നത്? അവർക്കെന്നെ ഇസ്ലാം അറിയില്ല, പിന്നെ എന്താ മുസ്ലിമികൾക്ക് പ്രഭാതം നടത്താൻ? അവർ ഇതൊക്കെ നമ്മുടെ അനുഭവമാണ്. അവർക്കെന്നെ ഇസ്ലാം പഠിഞ്ഞിട്ടില്ല, മുത്തോക്കി പറഞ്ഞാൽ തിരിഞ്ഞിക്കാൻ തയ്യാറില്ല. എന്താ പഠിഞ്ഞിട്ടില്ല? ശരിയാണ്, പഠിഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ഇസ്ലാംകാരി എത്ര 5 എണ്ണ മാറ്റൂല, പ്രശ്നം മാറ്റൂല. എവിടുന്നായി 5 എണ്ണം കിട്ടിയത് എന്ന് ചോദിച്ചാൽ മറുപടി എവിടുന്നാ നിങ്ങൾക്ക് 5 എണ്ണം കിട്ടിയ ഒരു ആയത്തോ? ഏതെങ്കിലും ആയത്തോ? ഖുർആനുള്ള 6 ആയത്തിലാണ് ആയത്തിന്റെ ഒരു ആയത്തോ എന്നിട്ട് ഇസ്ലാംകാരി 5 എന്ന് നിങ്ങൾക്ക് എണ്ണുന്നതിന്റെ ഒരു തെളിവൊന്നും ഉദ്ധരിച്ചോ എന്ന് പറഞ്ഞ ഒറ്റൊന്നിനുണ്ടോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഖുർആനിൽ ഏതെങ്കിലും ന്യായത്തിൽ കൂടി ഒരു 5 എണ്ണാവുന്ന വ്യാഖ്യാനിക്കാവുന്ന ഒരു സ്ഥലം ഖുർആനുണ്ടോ? ഖുർആനില്ല. അതൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഈ ഇസ്ലാം ഒരു ഹംസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹരീത് കള്ള ഹരീത് ഉണ്ടാക്കി, അത് ഗ്രാമർ പോലും തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. എനിക്ക് പറയാൻ പാടില്ലാത്ത ഭാഷയാണത്, ഈ ഇസ്ലാം ഒരു ഹംസ എന്ന് പറയാൻ പാടില്ല എന്നൊക്കെ അച്ചടിച്ചു കൊടുത്തു. 10,000 കണക്കിന് നോട്ടീസുകൾ അവർക്ക് ചെലുത്തി കൊടുത്തു, മിണ്ടുന്നില്ല. എന്ത് പറഞ്ഞാലും മിണ്ടൂല, എന്നിട്ട് ഇങ്ങനെ അബുജാഹിദായിട്ട് നടക്കാം. ഈ കളി നമ്മളുടെ സ്വന്തക്കാരോട് ഒക്കെ സമ്മതിച്ചെടുക്കട്ടെ, മറ്റുള്ളവരോട് ധിക്കാരികളോട് പറയാൻ പോയിട്ട് കാര്യമില്ല. വെറുതെ തലമ്പിളിയായിട്ട് എന്താ കാര്യം? സ്വന്തക്കാരിൽപ്പെട്ടവർ, ഞാനും ഇസ്ലാമിന്റെ ആൾ തന്നെയാണ്, ഞങ്ങളും ഖുർആനും ഹദീസുകൾക്ക് അനുസരിച്ച് തന്നെയാണ്, ഞങ്ങളും നടക്കുന്നത് അവകാശവാദം പറയുന്നവരെ വിടരുത്. ഏത് ഖുർആൻ ഹദീസ് ഹജ്ജി പഠിച്ചെന്ന് ചോദിക്കണം. ഏത് ഖുർആൻ ഹദീസും പഠിച്ചിട്ട് ഹജ്ജി ഇസ്ലാംകാരി ഹജ്ജി എന്ന് പറഞ്ഞത്? ഞങ്ങളിപ്പോൾ പറയില്ല, ഇപ്പോൾ പറയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മനസ്സെ പഠിപ്പിക്കുന്ന എന്താണ്? നിങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന എന്താണ്? നിങ്ങളെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന എന്താണ്? ഈ 5 ഇസ്ലാംകാരി എന്ന് പറഞ്ഞിട്ടല്ലേ അവിടെ ക്ലാസ് എടുക്കുന്നത്, അടുത്ത സിലബസ് അതല്ലേ? ഇതൊക്കെ ചോദ്യം ചെയ്തിട്ട് അവരുടെ ആ പരാജയം അത് വ്യക്താക്കണം. അതാണ് നമ്മുടെ ജിഹാദ്, നമ്മുടെ പ്രധാനപ്പെട്ട ജിഹാദ് അതാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ഇവിടെ ആൾക്കാർ ഇത്രയും വലിയൊരു ടൗണിൽ എത്രയോ 100 കണക്കിന് ആൾക്കാർ വരാവുന്ന അവസ്ഥ ഉണ്ട്. മറ്റു സ്ഥലത്ത് മലപ്പുറം ജില്ലയിലാണെങ്കിൽ നമുക്ക് അനുഭവമാണ്. അവിടെ ഇപ്പൊ ഇതേപോലെ തുടങ്ങുകയാണെങ്കിൽ 5-10, 5-10 കൂടി വന്നിട്ട് കോടി 25 തുടങ്ങി 25 അങ്ങനെ 500 ആവുക 1000 ആവുക എന്നുള്ളതല്ലാതെ പിൻവാങ്ങണം. ഇവിടെ എന്താ സ്ഥിതി എന്ന് പറയും? ഓരോ അനുഭവം നമ്മൾക്കുണ്ടല്ലോ. ഇവിടുത്തെ സ്ഥിതി ഇപ്പതല്ലേ? ഇവിടെ ലക്ഷക്കണക്കിനുള്ള സിറ്റിയാണ് ഇസ്ലാമിന്റെ നടുക്കണ്ടങ്ങള്. പക്ഷേ കുഫറാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന് മറുപടിയില്ല. നിങ്ങൾ ചെയ്യുന്ന നിൽക്കാറാ അത് ജൂതന്മാരെ നിൽക്കാറ് കണക്കാന്ന് പറഞ്ഞാൽ അതിന് മറുപടിയില്ല. ഇങ്ങോട്ട് വരുമോ എന്ന് പറഞ്ഞാൽ മുരളിയാണ് പോകുക. എന്താ ഈ മുരള? എന്താ ഈ മുരളല്? എന്താണ് ഈ മുരളല്? മറുപടി പറയണം. ഒരു പക്ഷേ നിങ്ങളെ പണ്ഡിതനെ കൊണ്ട് പറയിപ്പിക്കും, അല്ലെങ്കിലോ ഞങ്ങൾക്ക് ഇസ്ലാം ഒന്നും ബാധകമല്ല, നിങ്ങൾ ഇസ്ലാമിന്റെ നടുക്കണ്ടെന്ന് പറയരുത്. ഞങ്ങൾക്കുള്ള വാശ്യത, ഞങ്ങളാണ് ഇസ്ലാമിന്റെ നടുക്കണ്ടെന്ന് പറയരുത്. ഞങ്ങൾക്ക് ഇസ്ലാം ഒക്കെ അത്രയേ ഉള്ളൂ, ഖുർആൻ ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞോട്ടെ. എന്താ വിടാ? അവരോടി വിടാ. ഖുർആൻ ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾ പറഞ്ഞത് ഇസ്ലാമിനുള്ളതല്ല, ഖുർആനുള്ളതല്ല എന്ന് പറഞ്ഞാൽ എവിടെ? അത് തെളിയിച്ചു കൊടുക്കുക. എവിടെ വേണമെങ്കിലും തെളിയിച്ചു കൊടുക്കുക. ഏത് ബഡ ആയിരുന്നു? നമ്മൾ പറയുന്നതാണ് ഖുർആൻ ഇസ്ലാം. എന്ന് ആരുടെ മുമ്പിലും ഏത് നൂറോ ആയിരോ മുജാക്കന്മാരുണ്ടെങ്കിലും അവരുടെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് എല്ലായിടത്തും പറയണം. എഴുതി കൊടുക്കുമ്പോൾ വേണ്ടി വന്ന് എഴുതി കൊടുക്കുമ്പോൾ
ഇങ്ങനെയൊക്കെ പ്രചരണം പ്രസ്ഥാന പ്രവർത്തനം നടക്കുള്ളൂ. അല്ലാതെ ചാടി വരാം അവരോടൊന്നും ഉണ്ടാതെ നമ്മളോട്ട് പോവാ പിന്നെ ഇങ്ങനെ കൂട്ടാഴ്ച വർത്തമാനം പറയുമ്പോൾ അവരവരുടെ കാര്യം നമ്മൾ നമ്മളെ കാര്യം അലക്കും ദീനക്കും വലിയതിന്റെ അവിടേക്ക് എത്തിയിട്ടില്ല. ഇലക്കും ദീനക്കും വലിയതിന്റെ അവിടേക്ക് എത്തണമെങ്കിൽ കഥ പറയണം. അത് 10-13 കൊല്ലം കേട്ടു. അപ്പോഴേ ഞാൻ നിധി പറഞ്ഞുള്ളൂ. ഇപ്പോൾ രാജികൾക്കാർക്കൊന്നും ലക്കും ദീനക്കും വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ദീനം നമ്മൾക്ക് നമ്മളിത്. കാരണം ഒരു തൗഹീദിന്റെ കാര്യം പറഞ്ഞിട്ട് പോലും തലേ കയറാത്ത കൗമിങ് അയ്യുഹന്നാസുകളോട് ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ലക്കും ദീനക്കും വലിയ ദീ എന്നും പറഞ്ഞിട്ട് നാടുവിട്ടത്. അവിടേക്ക് നമ്മളെത്തിയിട്ടില്ല. കാരണം ഇവർക്ക് തലയുണ്ട്, ബുദ്ധിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഒക്കെ ഉണ്ട്. ഞങ്ങളാണ് ഇതിന്റെ ആളെന്ന് പറയുന്നുണ്ട്. മറ്റൊരാദ്യം ഞാൻ പൂജാവിനെ പറഞ്ഞ ആൾ ഞങ്ങളെ ഇല്ലാന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് വേറെ. ഇതല്ല, ഞങ്ങൾ പറയുന്നതാണ് ഖുർആൻ, ഞങ്ങൾ പറയുന്നതാണ് ഇസ്ലാം, അതാണ് ശരിയായ നബിന്റെ ശരിയ, ശരിയായ സുന്നത്ത് എന്നൊക്കെ പറയുന്നവനെ വിടാൻ പാടില്ല. ഇതാണ് നമ്മുടെ സാധ്യം, ഇസ്ലാമിന്റെ സാധ്യം, ഖുർആന്റെ സാധ്യം. അത് അങ്ങനെ തന്നെ വിടാൻ പാടില്ല. അപ്പൊ ചുരുക്കത്തിൽ പ്രവർത്തനത്തിന് നമ്മൾ എല്ലാവരും അവരുടേതായ മേഖലയിൽ കുറച്ചൊക്കെ പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞു കൊണ്ടുവരുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ അനുഷ്ഠാന മുറകളിൽപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. തറാവീഹിനെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച പറയാൻ ഉദ്ദേശിച്ചെങ്കിലും പറയാൻ കഴിഞ്ഞില്ല. അതിപ്പോ നമുക്ക് കുറക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും മറ്റുള്ളവരോട് പറയാൻ ഇതേപോലെ പറഞ്ഞ് പ്രബോധനം ചെയ്യേണ്ട കാര്യമാണ്. അത് വലിയ ബഹളം കൊടുക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കല്ലേ. ഇപ്പോ എന്താനോട്ട് വരാന്ന് പറഞ്ഞാൽ പിന്നെ ത്രാവ്യക്കാരല്ല, അഞ്ചനക്കാരത്തിനല്ല അപ്പൊ പുണ്യം, ത്രാവ്യക്കാരത്തിനാണ് വലിയ പുണ്യം, അതിനാ വലിയ ആഘോഷം. അപ്പൊ നമ്മളതിൽ കൂടുതല എന്നുള്ളത് കുറച്ച കഴിഞ്ഞു. നമ്മൾക്ക് ത്രാവ്യ സംസ്കാരം പാടില്ല, പാടില്ല ഇതോട്ടെ ജനുവരി ഇതോടെ എന്നല്ല പാടില്ല. ഈ അയഞ്ഞു കഴിഞ്ഞ വർത്താനം ഇസ്ലാമിലെ ഒരു പക്ഷേ ചെയ്യേണ്ടതാണെന്ന് തീരുമാനിക്കാം, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിക്കാം. അതിൽ ആരാധനയാണ് ചെയ്യണമെങ്കിൽ ആ ജാതി ന്യായം വിട്ട വർത്താനം ഇസ്ലാമിൽ പറയാൻ പാടില്ല. ചെയ്യേണ്ടതാണോ നമ്മൾ ചെയ്യണം, സുന്നത്തെങ്കിലും ആവട്ടെ, കാരണം ചില കുരുക്കൂർ അങ്ങനെ സുന്നത്തെങ്കിലും ആണെങ്കിൽ അത് ചെയ്യേണ്ട വേണം. അപ്പൊ നമ്മൾ ചെയ്യാൻ പാടില്ലെങ്കിൽ സുന്നത്ത് പോലും അല്ല എങ്കിലേ ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ പാടില്ല. സുന്നത്ത് പോലും അല്ല എന്നാണ് നമ്മളെ വാദം. അത് വെറും വാദമല്ല, ഖുർആനോട് വാദിക്കുന്ന വിധേയത്താണ്. തറാവീഹ് നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം വിധേയത്താണ്, അനാചാരമാണ്, അത് ചെയ്യാൻ പാടില്ല. അനാചാരം നമ്മൾ എന്നെ ചെയ്യാൻ പാടി. അപ്പോ അത് ചെയ്യണോരും ചെയ്തോട്ടെ, രാത്രി അതായത് നിൽക്കാറില്ലേ എന്നുള്ള ആ ജൂതന്മാരുടെ വർത്തമാനം പറയാം. ജൂതന്മാർക്ക് നിൽക്കാറില്ലേ എങ്കിലൊക്കെ നിൽക്കുന്നുണ്ട്, ഇതിനൊപ്പം മുടക്കണം. കാരണം അവരെ കച്ചവടം നടക്കും, അവരെ കച്ചവടത്തിനൊക്കെ നിൽക്കാറ്. അപ്പൊ അതിലുള്ള ഭക്തി പിടിയാതിരിക്കാൻ വേണ്ടി അവരെന്താ പറയാ, നിൽക്കിരിക്കണോ അവന്നോടത്തോളം അള്ളാനായിട്ട് അടുക്കല്ലേ, അടുക്കുന്നവരെ അടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു അയഞ്ഞ വർത്തനം ഉണ്ടാകും. ആ പരിപാടി നമ്മളിൽ വെച്ചു നമ്മളെ ഖുർആൻ സുന്നത്തിൽ വെച്ചു നിസ്കാരം നല്ല കണക്കാക്കിയ കണക്കനുസരിച്ച് നിൽക്കും. മറ്റുള്ളവരെ കണക്കനുസരിച്ച് അവർ ചെയ്യാൻ ചെയ്തോട്ടെ, നിഖാറായി ചെയ്തോട്ടെ, പക്ഷെ അതും ഇതിൽപ്പെട്ടാണെന്ന് പറയാൻ പാടില്ല. അള്ളാഹു അവരുടെ കണക്ക് തെറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ നിർബന്ധമല്ലേ? നിർബന്ധ പുരോഹിതന്മാരുണ്ടാക്കിയ നിസ്കാര കണക്ക് തെറ്റാൻ പാടില്ല, അതിൽ ഒരു റുക്കുവോ സുജൂദോ ഏറ്റാൻ പാടില്ല എന്ന് അവർക്ക് നിർബന്ധം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുമോ ഏതെങ്കിലും പള്ളിയിൽ കോഴിക്കോടുള്ള പഠിപ്പം പറയലോ നിസ്കാരം ചെയ്യുന്നവരോട്ട് ചെയ്യുന്നിടത്തോളം നല്ലതല്ല, ആരെങ്കിലും നിൽക്കത്തോട്ട് എത്രയും ആയിക്കോട്ടെ, ഏതാലും നിൽക്കാറില്ലേ നല്ലതല്ലേ എന്ന് പറയുന്ന ഈ കൗമുണ്ടല്ലോ, അവരുടെ പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് 36 റക്അത്ത് 27 റക്അത്താണ് നിസ്കരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിസ്കാരം ഉണ്ടാവും. 23 ഇപ്പം കിരിക്കുന്നു, 23 പള്ളിയിൽ അല്ലെ 11 നിൽക്കിരിക്കുന്ന പള്ളിയിൽ കയറിയിട്ട് വരാം. ഞങ്ങൾ ഇവിടെ 15 എന്തായാലും 3 4 കൂടിയിട്ട് എന്താ കേട്, നമ്മൾ 11 നിൽക്കിരിക്കണ്ടല്ലോ, ഞങ്ങളിത് 15 അല്ലേ വേണ്ട മറ്റവരെ പോലെ തന്നെ 23 ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ അത്ര ദോഷം, നിങ്ങൾക്ക് എല്ലാം വിരോധം, ഇതിനേക്കാണ് കൂടുതലില്ലേ, 23 എന്ന് പറയുമ്പോ 12 കൂടിയില്ലേ, നിസ്കരിക്കല്ലേ നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞ 11 നിസ്കരിക്കുന്ന പള്ളിയിൽ 21 നിസ്കരിക്കുന്ന അവർ അമ്മയ്ക്കോ സമ്മതിക്കൂല, 23 നിസ്കരിക്കുന്ന പള്ളിയിൽ 24 നിസ്കരിക്കുന്ന അവർ അമ്മയ്ക്കോ സമ്മതിക്കൂല, സമ്മതിക്കൂല. അപ്പൊ അവരുടെ കണക്കൊക്കെ കണക്കാം, അത് തെറ്റിക്കാൻ ആർക്കും പാടില്ല. അത് സുന്നത്ത് നിസ്കാർ ആയിരുന്നാലും ശരി, അവര് നടപ്പിലാക്കിയ, അവരെഴുതി വെച്ച, അവര് സിലബസ് ഉണ്ടാക്കിയ കണക്കിൽ ഒരു മുസ്ലിംകൾക്കും ഒരു മൗലികത്തോടെ കയറിയിട്ട് തെറ്റിച്ച് നിസ്കരിക്കാൻ പാടില്ല. അത് 23 ഉള്ളടത്ത് 23 തന്നെ നിൽക്കണം, 11 ഉള്ളടത്ത് 11 തന്നെ നിൽക്കണം എന്ന അവരുടെ പൗരോഹിത്യ നിയമം അത് കണിച്ച. എന്നാൽ നമ്മളുടെ ഖുർആനിക നിയമം ഇതും കണിച്ച അടക്കണം, വലിയ കണിച്ച നമുക്ക് ഇത് ഖുർആന്റെ നിയമം. ഖുർആനിൽ 3 2 നിൽക്കരിക്കണം എന്നുള്ള കണക്കാക്കി തന്നാൽ അതിൽ ഒരു ഒറ്റ റക്കാത്തിനിട്ട് കൂട്ടാൻ പാടില്ല. നമ്മൾ വിശ്വസിച്ച പ്രമാണം അത് നമുക്കും കണിച്ചു. 2 3 നല്ല കണക്കാക്കി തന്നാൽ അതൊരു ചെയ്യുന്നു അവരെയാണ് നമ്മൾ ചെയ്യുന്നു. നബിന്റെ കാലത്ത് സഹാബികൾ അവരും ചെയ്തു, നബി മരണം വരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. 2 രാവിലെ വൈകുന്നേരം രാത്രി 2 പിന്നെ നബിക്ക് രാജ്യത്ത് പ്രത്യേകം പറഞ്ഞുകൊണ്ട് നബിയെ ചെയ്തു, വേറെയുള്ളവർക്ക് പാടില്ല എന്ന് നബി തിരിച്ചുവിട്ടു. അതിന്റെ പേരിൽ നബിന്റെ മരണം വരെ പ്രാദേഹത്തെ ഹജ്ജ് അവിടെ ഉണ്ടായിട്ടില്ല.
എന്നൊക്കെ ഉറച്ച റിക്കാർഡ് അവരുടെ കിതാബുകളിൽ തന്നെ ഈ ഹദീസ് പ്രമാണങ്ങളിൽ നിന്ന് തന്നെ അങ്ങനത്തെ ഒരു പ്രാവീയം ഉണ്ടാക്കിയതും പിന്നെ സമുദായമോടെ നിലനിർത്തിയിട്ടില്ല, ആചരിച്ചിട്ടില്ല എന്ന തെളിവുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ കണക്ക് തെറ്റിക്കാൻ പാടില്ല എന്നപ്പോ നമ്മുടെ വാദം. നിങ്ങളുടെ കണക്ക് തെറ്റിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലെങ്കിൽ ഞങ്ങളുടെ കണക്ക് തെറ്റിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതാ ആറക്കാത്തു, നമുക്ക് ഇപ്പൊ ആറക്കാത്തു, ആകെ ആറക്കാത്തു, വെള്ളിയാഴ്ച എട്ടറക്കാത്തു, അതായത് ജുമാ കൂടിയിട്ട് എട്ടറക്കാത്തു, വെള്ളിയാഴ്ച എട്ടറക്കാത്ത, അല്ലാത്ത ദിവസമൊക്കെ ആറക്കാത്തു, റമദാൻ മാസമായിരുന്നാലും ശരി അല്ലാത്ത മാസമായിരുന്നാലും ശരി വലിയ വരുന്നാൽക്കും രണ്ടറക്കാത്തും കൂടി കൂടും അത്ര. ഇതാണ് നമുക്ക് ആകെ നിസ്കാരം. വെള്ളിയാഴ്ച എട്ടറക്കാത്തു എന്നുള്ളത് അത് ശരിക്കുള്ള പ്രമാണം തെളിവൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ കണക്കെ അവിടെ ആരുടെ മുമ്പിലും ബോധ്യപ്പെടുത്താൻ കഴിയുള്ളൂ. മറ്റവരെന്താ പറഞ്ഞത് വെള്ളിയാഴ്ച നാലറക്കാത്ത് കെട്ടുകൊണ്ടോ, സത്യത്തിൽ പറഞ്ഞപ്പോ അതല്ല, വെള്ളിയാഴ്ച അവർ രണ്ടറക്കാത്ത് കെട്ടും. കാരണം പതിനേറക്കാത്ത് എല്ലാ ദിവസവും പ്രതാക്കിയെന്ന അവരുടെ വാദം, പതിനേറക്കാത്ത് എല്ലാ ദിവസവും മിഹ്റാജിന്റെ രാത്രിയൊക്കെ പ്രതാക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെ പതിനേറക്കാത്ത് പ്രതാക്കി, വെള്ളിയാഴ്ച ആ പതിനേഴും പിന്നെ രണ്ടറക്കാത്ത് ജുമയും കൂടി കൂടി ആ പത്തൊമ്പതറക്കാത്ത വേണ്ട. ഒരു ചീണെന്താ വെള്ളിയാഴ്ച ഇപ്പൊ ചീണെന്താ, പതിനേഴിന് രണ്ട് കുറക്കേ ചെയ്യുന്നു, വെള്ളിയാഴ്ച പതിനേഴിന് രണ്ടരക്കാത്ത് കുറക്കാപ്പൊ ചെയ്യണത്, എന്നിട്ട് പതിനഞ്ചുണ്ട്. അവരെ ശരിക്ക് അവർക്ക് തക്കവ ഉണ്ടെങ്കിൽ, ദൈവഭക്തി ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ പ്രമാണത്തിലൊക്കാർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച പത്തൊമ്പത് റക്കാത്ത കിട്ടും. അനുകരിക്കും പതിനേഴ് സാധാരണ രണ്ടരക്കാത്ത് ജുമ്മ, ഓരോ വെള്ളിയാഴ്ച പത്തൊമ്പത് റക്കാത്ത് നിസ്കരിച്ചെങ്കിൽ അവരുടെ ഈമാനും ഇസ്ലാമും ഒക്കെ പൂർത്തിയാവും. അവരുടെ വാളപ്രകാരം ഇപ്പൊ ചെയ്യുന്ന എന്താ, പതിനേഴ് ഇന്ന് രണ്ടെണ്ണം കക്കുക. ഇത് എവിടെ നിന്ന് കിട്ടിയാണ്? സാധാരണത്തെ പതിനേഴില് വെള്ളിയാഴ്ച വന്ന് നോക്കുമ്പോൾ രണ്ടരക്കാത്ത് കുറയാ പറ്റും. അല്ല രണ്ടരക്കാത്ത് ഏറ്റവും പറഞ്ഞാൽ പാരവാദം നമ്മൾ പറഞ്ഞത്, നമ്മൾ രണ്ടരക്കാത്ത് വെള്ളിയാഴ്ച ദിവസം രണ്ടരക്കാത്ത് കൂടുതൽ നോക്കിയിരിക്കാൻ എന്നാ പറഞ്ഞത്. കാരണം വെള്ളിയാഴ്ചകൾക്ക് ചുമ്മാ ഒരാഴ്ച അല്ലേ, ശനിയാഴ്ച അല്ലേ, വേറെ ഒരാഴ്ച ഇല്ല, വെള്ളിയാഴ്ച രണ്ടരക്കാത്ത് പ്രത്യേകം പറഞ്ഞത്. അപ്പൊ മറ്റുള്ളതിനേക്കാൾ കൂടണം. ഇപ്പൊ സാധാരണ ആറരക്കാത്താണെങ്കിൽ വെള്ളിയാഴ്ച ചുമ്മാക്കിരിക്കണം എന്ന് പറയുമ്പോൾ എട്ടരക്കാത്താക്കണം, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അവരിപ്പോ വെള്ളിയാഴ്ച എല്ലാ ദിവസവും പതിനേഴ് റക്കാത്തുണ്ടായിട്ട് വെള്ളിയാഴ്ച പതിനഞ്ച് റക്കാത്താക്കിട്ട് ചുരുക്കിയിരിക്കാം. ഇതിനെന്താ കാരണം എന്ന് ചോദിച്ചാൽ മറുപടി മറുപടി ഉണ്ടവർക്ക്, ഈ ലോകത്ത് മറുപടി തരാൻ കഴിയവർക്ക്. വെള്ളിയാഴ്ച അങ്ങനെ ഉണ്ടാക്കാത്ത ചുമക്കരി ആ കരുതുന്നു, ആ ഓർക്കരിച്ചില്ല എന്നാൽ പറഞ്ഞു ഗുഹൂറൻ ഇവിടുന്ന് മിഹ്റാജിന്റെ രാത്രിയിൽ ജയാനാകാശത്തിന്റെ അപ്പുറത്തുനിന്ന് പതിനേഴരക്കാത്ത് ഫറളാക്കി എന്ന് പറഞ്ഞിട്ട് അവിടെ വാറോര പ്രമാണങ്ങൾ ഉണ്ടാക്കി പരത്തിയിരിക്കുന്ന ലോകം മുഴുവൻ അങ്ങനത്തെ പതിനേഴരക്കാത്ത് ജിബ്രീൽ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ പതിനേഴരക്കാത്തിൽ നിന്ന് വെള്ളിയാഴ്ച രണ്ടെണ്ണം കക്കാൻ എന്താ കാരണം? അതിനാ അൽഫത്തപ്പത്താനി തപ്പവും മക്കാം മറക്കാത്തതിന് മിനൽ പറഞ്ഞ് കുറച്ച് തരങ്ങളൊരിതിന്റെ ഇടയിലുണ്ട്. തല കാഫിറാണെങ്കിലും തല കൊടുത്തു കാഫിറുകൾക്കുണ്ട് ഓരോ ബുദ്ധി. അപ്പൊ സംഗതി പറഞ്ഞാൽ നേരാകുലാന്ന് കണ്ടപ്പോ എന്തുണ്ടാക്കി, ഈ രണ്ട് കുത്തുപ്പാന്ന് ഞാൻ രണ്ടരക്കാത്തിന് പകരാണ് എന്നാക്കി. അതിനാ രണ്ട് കുത്തുപ്പ ഉണ്ടാക്കി, രണ്ട് കുത്തുപ്പ ഞങ്ങൾ ഓന്നും അത് രണ്ടരക്കാത്തിന് പകരാ. രണ്ടരക്കാത്ത് എന്നാലും രണ്ടരക്കാത്ത് വേറെ നിസ്കാരം. കുത്തുപ്പാന്ന് പറഞ്ഞാൽ പ്രസംഗം രണ്ടും കൂടി ഒന്നാവൂല, ഇത് രണ്ടും കൂടി ഒന്നാവൂല. കുത്തുബ നിർബന്ധമാണോ എങ്കിൽ അത് അങ്ങനെ പോട്ടെ, ഈ നിസ്കരിക്കാൻ പറഞ്ഞി പറഞ്ഞ നിസ്കരിക്കേണ്ടതാണ്. അത് കുത്തുബക്ക് പകരം ഞങ്ങൾ അല്ല നിസ്കാരത്തിന് പറഞ്ഞാണ് കുത്തുപോലെ കുത്തുബക്ക് പകരം ഞങ്ങൾ മൗലൂദി എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതൊന്നും ആ വക കണക്കൊന്നും അല്ലാണ്ട് പറ്റില്ല, പറഞ്ഞത് ചെയ്യണം. ഇപ്പൊ കുത്തുബോധം പറഞ്ഞിട്ട് കുത്തുപോലെ കോട്ടെ, ഞങ്ങൾ നിസ്കാരത്തിന് പകരം കുത്തുകൊണ്ട് ഒപ്പിച്ച് അപ്പൊ കുത്തുബോധം പറഞ്ഞ അവിടെ പോയി കുത്തുപഞ്ഞ നിസ്കാരത്തിന് കൂട്ടി. അപ്പൊ കുത്തുപോലെ കുത്തുബ നിർബന്ധമാണ്. അപ്പൊ ഈ പറയണേനൊന്നും തലയില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒട്ടടക്കം നോക്കാം, ഒന്നും ശരിയാവില്ല, ശരിയാവില്ല. എവിടെ ഞങ്ങൾ രണ്ടരക്കാത്ത് കട്ടെന്ന് ചോദിക്കും, ഒക്കെ ചോദിക്കണം. ഞമ്മളിവിടെ കട്ടിട്ടില്ല, കൂട്ടിയിട്ടില്ല. വെള്ളിയാഴ്ച രണ്ടരക്കാത്ത് കൂടിയിട്ടുണ്ട്, അപ്പൊ എട്ടരക്കാത്തുണ്ട്, അല്ലാത്ത ദിവസമൊക്കെ ആറരക്കാത്ത്. ഈ കണക്കിൽ ഒരൊറ്റക്കത്തോ ഒരു സുജൂതോ റുക്കുവോ കുനുക്കോ ഒന്നും കൂട്ടാൻ പാടില്ല. എന്തുകൊണ്ട്? ഖുർആനിൽ നിന്ന് കിട്ടിയ കണക്കായതുകൊണ്ടിട്ട്. ഇത് ഖുർആനിൽ നിന്ന് കിട്ടിയ കണക്ക് ഇവർക്ക് ആർക്കും മനസ്സിലാവാതെ പോകാൻ എന്താ കാരണം എന്ന് വിചാരിക്കണം. ഖുർആനിലെ ഈ കണക്കുണ്ടല്ലോ, ഇതിപ്പോ നബിന്റെ കാലത്തുള്ള സഹാബിമാർ കണ്ടിരുന്നതാണ്, നബി ചെയ്തിരുന്നതാണ്, അവർക്കൊക്കെ നിശ്ചയമുണ്ട്. ഒക്കെ നിശ്ചയമുണ്ട്, രണ്ടരക്കാത്ത യേശുള്ളൂ, രണ്ടരക്കാത്ത സ്ത്രീയുള്ളൂ, രണ്ടരക്കാത്ത അസറുള്ളൂ, ഇതൊക്കെ അവർക്ക് അറിയും ചെയ്യും. പ്രധാനമായിട്ട് ആ വിഷയം പ്രചരിപ്പിക്കാൻ വേണ്ടി അവിടെ മദീനത്തെ പള്ളിയിലോട് ചേർന്നുള്ള വീട്ടിൽ ഇത്തരം സത്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയിരുന്നിരുന്ന ഒരാളാണ് ആയിഷ ബിബി, നബിന്റെ ഭാര്യ ആയിഷ. ഹസരത്ത് ആയിഷ നബിയുടെ നിസ്കാരത്തിന്റെ കണക്ക് കണിശമായിട്ട് പ്രഖ്യാപിച്ചു. രാവിലെ രണ്ടരക്കാത്ത്, വൈകുന്നേരം രണ്ടരക്കാത്ത്, രാത്രി രണ്ടരക്കാത്ത്, ഇങ്ങനെ ഈ രണ്ട് റക്കാത്താണ് നബി സാധാരണ നിസ്കരിക്കാറുള്ളത് എന്ന് ആയിഷ, ഇബ്നു അബ്ബാസ് ഒക്കെ പറഞ്ഞത് ബുഖാരിയിലെ മുസ്ലിമിനുണ്ട്. നബിന്റെ രാത്രി നിസ്കാരത്തിന്റെ അതിനെപ്പറ്റി ഒന്ന് പറയാം. രാത്രി നമസ്കാരം ഒരു എട്ട് മൂന്ന് പതിനൊന്നാക്കിയിട്ട് അനക്കരിക്കണ്ട്, അത്രേ നബി അനുസരിച്ചിട്ടുള്ളൂ എല്ലാ കാലത്തുനിന്ന് ആയിഷ പറഞ്ഞു. ആ ആയിഷ പോലും അവിടെ കിടന്നുറങ്ങാൻ പതിവ്, അങ്ങനെ ആയിഷ പറഞ്ഞു ഞാനവിടെ കിടന്നുറങ്ങലാണ് പതിവ്. നബി എല്ലാ ദിവസവും ഉറങ്ങിക്കോണമെന്നില്ലല്ലോ, എന്നാൽ നബി എത്ര നിസ്കരിക്കാന്നുള്ള കണക്ക് അത് പറഞ്ഞാൽ പതിനൊന്ന് റക്കാത്താണ് നബി സാധാരണ രാത്രി നിസ്കരിക്കുന്നത്. അതേ ആയിഷന്റെ ചിലപ്പോൾ പറഞ്ഞു ബുഖാരി മുസ്ലിം. അതേ ആയിഷന്റെ എന്താ പറഞ്ഞത്, നബി രാത്രി ആകെ പതിമൂന്ന് റക്കാത്താണ് കിട്ടിയത്. ഇത് ഈ ആയിരം കൊല്ലായിട്ട് പറ്റിയ അസമനസ്സായ രാത്രി നബി ആകെ ആ 13 റക്അത്ത് നമസ്കരിക്കരുതെന്ന് ആയിഷ ബുഖാരിയിലും മുസ്ലിമിലും പറഞ്ഞിരിക്കുന്നത്. രാത്രി നമസ്കാരം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 11 റക്അത്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രാത്രി നമസ്കാരം എന്നുള്ള ഈ സുന്നത്തായിട്ട് അല്ലെങ്കിൽ രാത്രി സ്പെഷ്യലായിട്ട് നമസ്കാരം നബി നിസ്കരിച്ചിരുന്നു.
അപ്പൊ എത്ര 11 ഈ 7 കൂടിയിട്ട് 18 റക്അത്ത്. 18 റക്അത്ത് ഒട്ടാകെ സുന്നത്ത് ജമാഅത്തിന്റെ കണക്ക് പ്രകാരം രാത്രിയിൽ നബി നിസ്കരിക്കണം എന്ന് ആയിഷ പറയുന്നു. രാത്രി ഒരു കാലത്തും എല്ലാം കൂടി കൂട്ടിയിട്ട് ഇശയും കൂടി കൂട്ടിയാലും 13 നിസ്കരിക്കലില്ല. ഇശ കൂട്ടിയാലും 13 റക്അത്തോളം സെക്കൻഡിനോളം തന്നെ നിസ്കരിക്കാൻ കൂടും. അപ്പൊ രാത്രി ഒട്ടാകെ അങ്ങനെ ഭാഷ രാത്രി ഒട്ടാകെ 13 റക്അത്താണെന്ന് ആയിഷ പറയുന്നു, 13 റക്അത്താണെന്ന് ഇബ്നു അബ്ബാസ് പറയുന്നു, 13 റക്അത്താണെന്ന് സെയ്ദ് ഇബ്നു ഖാലിദ് ജുഹനി പറയുന്നു. ഇതൊക്കെ ബുഖാരിയിലെ മുസ്ലിമുകളുടെ ഹദീസ്. രാത്രി ആകെ 13 റക്അത്ത് നിസ്കരിക്കുള്ളൂ. രാത്രിയുടെ സുന്നത്ത് നിസ്കാരം സ്പെഷ്യൽ നിസ്കാരം എന്നുള്ള അടിസ്ഥാനത്തിൽ 11 റക്അത്ത് നിസ്കരിക്കലെന്ന് പറഞ്ഞു. അപ്പൊ ഈ 11 റക്അത്ത് കഴിച്ചാൽ രാത്രി പിന്നെ 2 റക്അത്ത് നബിക്ക് നിസ്കരിക്കാറുള്ളൂ എന്നാ ഈ പറയണത്. ഇവരായിരം കൊല്ലമായിട്ട് ഇത് കണക്കൂട്ടി ഒപ്പിണിക്ക ഒപ്പോ എങ്ങനെ ഒക്കെ ഇവരുടെ കണക്ക് പ്രകാരം 7 റക്അത്തോളം, ഇവിടെ ആകെ 2 റക്അത്തോളം. ഈ 1000 അല്ല 1300 കൊല്ലം 1500 കൊല്ലമായി ഇപ്പൊ ഹദീസിനോട് വിളംബരം ചെയ്തത്. ഇന്ന് വരെ ആയിഷ പറഞ്ഞ ഈ കണക്ക് ശരിയാണില്ല എന്നാ ശരിയാണില്ല എന്നാ പിരിച്ചിരിക്കുന്നത്. ആയിഷ ഒരിക്കൽ പറയും 11 റക്അത്തിൽ ഒരു കാലത്തിൽ അംഗീകരിച്ചില്ല എന്ന് പറയും, പിന്നെ പറഞ്ഞ് അപ്പുറം പോയിട്ട് 13 റക്അത്തിൽ അംഗീകരിച്ചിരുന്നു രണ്ടുകൂടി ഇങ്ങനെ ഒക്കെ. പക്ഷെ അവിടെ ആയിഷ അവിടെ തന്നെ പറഞ്ഞ ബുഖാരി മുസ്ലിം കിട്ടും. ഈ 11 റക്അത്ത് എന്ന് പറഞ്ഞതിൽ ഇഷാന്റെ 2 റക്അത്ത് കൂടൂലെന്ന് പറഞ്ഞിട്ടുണ്ട്, 11 പറഞ്ഞുകൊടുത്ത് 13 എന്ന് പറഞ്ഞുകൊടുത്ത് ഒട്ടാകെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് തല കയറില്ല, ഇവരെ കൂട്ടി നോക്കുമ്പോൾ എങ്ങനെയായിരുന്നാലും 18 പിന്നെ 13 പറഞ്ഞാൽ ശരിയാവാൻ. അപ്പൊ ആയിഷ പറഞ്ഞ് തിരിണില്ല എന്നാക്കിയത്. അപ്പൊ പറഞ്ഞു പറഞ്ഞിട്ട് ഇപ്പൊ എവിടെ എത്തി? ആയിഷ പറഞ്ഞത് തിരിണില്ല എന്ന്. ഇനിയും ഇഷാന്റെ 2 റക്അത്ത് കൂട്ടിയ 13, അതുകൊണ്ട് ഒഴിവാക്കിയ 13, അത് എന്നും അങ്ങനെ തന്നെ. ഇഷാന്റെ 2 റക്അത്ത് കൂട്ടിയ 13, അത് ആയിഷ പറഞ്ഞു ഒട്ടാകെ 13. ഇബ്നു അബ്ബാസ് പറഞ്ഞ 13, സെയ്ദ് ഇബ്നു ഖാലിദ് ജുഹനി പറഞ്ഞ 13, ഇതൊക്കെ ബുഖാരിയിലും മുസ്ലിമിലുണ്ട്. ആ 2 റക്അത്ത് ഇഷാന്റെ 2 റക്അത്ത് കൊണ്ട് ഒഴിവാക്കിയാലോ 11. ഇത് തിരിയാത്തൊരു മനുഷ്യന് ഈ ലോകത്തുണ്ടോ? ഈ പറയുന്ന കണക്ക് തിരിയാത്തൊരുത്തിന് ലോകത്തുണ്ടോ? പക്ഷെ സുന്നത്ത് ജമാഅത്തുകാരിൽ പെട്ടെന്ന് ഈ 90 കോടിക്കും തിരിഞ്ഞിട്ടില്ല എന്ന് എപ്പോഴും പറയുന്നത്, ഇപ്പോഴും പറയുന്നത് അവർ തിരിഞ്ഞിട്ടില്ല എന്ന്. എന്താ ഈ 13 കണക്ക് തിരിഞ്ഞില്ല? 11 എന്നുള്ളത് ശരിയായി, അത് തഹജ്ജുദ്. പിന്നെ 2 റക്അത്ത് എങ്ങനെ ചാടി ചെയ്ത? എന്താ ഇതിൽ കൂട്ടാൻ നിർത്തില്ല? നിസംസ്കാരം 2 എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞില്ല, അവർ ഇതുവരെ പഠിച്ച ഒക്കെ പൊളിഞ്ഞില്ല. അപ്പൊ നിസംസ്കാരം 2 റക്അത്താണെന്ന് പറയാൻ നിർത്തില്ല. പിന്നെ ആകെ നോക്കിയ 7 കൂട്ടം കൊടുത്ത് ഇവിടെ 2 കാണുള്ളൂ. അപ്പൊ അത് എന്ത് നിൽക്കാരം നിൽക്കാരം എന്ന് പറഞ്ഞ അവസരത്തെ എന്താ പറഞ്ഞു പെണ്ണ് പോയടുത്ത് പറഞ്ഞുണ്ടാക്കിയ മതി. അവസാനം പറഞ്ഞു അത് രാത്രിയുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ വേറൊരു സുന്നത്താന്ന് പറഞ്ഞു. നോക്കണം, തല തിരിഞ്ഞ തിരിച്ചു നോക്കണം. സുന്നത്ത് തന്നെ സുന്നത്ത് നിസ്കാരമാണ് അപ്പോൾ പറഞ്ഞത്. ഹജ്ജ് തന്നെ സുന്നത്ത് നിസ്കാരം, നബിക്കും സുന്നത്ത്, അല്ലെങ്കിൽ എല്ലാവർക്കും സുന്നത്തായിക്കോട്ടെ. അതിനൊരു സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് വേണം കഴിച്ചാൽ, അതായത് അത്ര നിസ്കാരം 2 റക്അത്തേ ഉള്ളൂ, വൈകുന്നേരം 2 റക്അത്തിന് ശേഷിക്കലുള്ളൂ, എല്ലാ കാലത്തും മരണവരെ അല്ലെങ്കിൽ അതേ കരിക്കലുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞുണ്ടാക്കിയത്? അത് ദോഹറിന്റെ സുന്നത്ത് കലാവ് കിട്ടിയതാണ്. ദോഹറന്നെ ഇല്ലാത്തോടത്താ ഈ പറയണത്, ദോഹറിന്റെ സുന്നത്ത് കലാവ് കിട്ടിയതാണെന്ന് പറഞ്ഞു. കലാവ് കിട്ടുകയാണെങ്കിൽ ഒരീസല്ലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോ അത് നബി കലാവ് കിട്ടിയാലും പിന്നെ അങ്ങനെ അത് തുടരല്ല നബിന്റെ പണിയും. അപ്പൊ നബി ഒരു ചൂടനാണെന്നായി, കലാവ് കിട്ടുകയാണെങ്കിൽ ആ കലാവ് കിട്ടിയതിനനുസരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചൂട് ഭ്രാന്തി ഇതൊക്കെ നബിന്റെ പേരിൽ ആരോപിക്കാന്നല്ലാതെ കണക്ക് സമ്മതിക്കൂലാണ്. നബി വൈകുന്നേരം 2 റക്അത്ത് കെട്ടിയത്, 2 റക്അത്ത് ഫർളാക്കിയത്, അത് മരണവരെ നബി അങ്ങനെ ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ ആയിഷ പറഞ്ഞാൽ അത് ബുഖാരി മുസ്ലിം അസമ്മതിക്കൂല, അത് വേറെ തോന്നിക്കാരാണെന്ന. അപ്പൊ നബി നിസ്കരിച്ച് ഫർളായ നിസ്കാരമൊക്കെ സുന്നത്ത് നിസ്കാരാക്കി, രാത്രിയിലുള്ള 2 റക്അത്ത് സുന്നത്തിന്റെ സുന്നത്താക്കി. അപ്പൊ നബിന്റെ ഫർളായ നിസ്കാരമൊക്കെ സുന്നത്ത് നിസ്കാരാക്കി മാറ്റിയിട്ട് സുബ്ഹി അങ്ങനെ തന്നെ കേട്ടോ, സുബ്ഹി അങ്ങനെ തന്നെ നബി വീട്ടിൽ നിന്ന് അസമയം കഴിക്കില്ല, അധികം വിട്ടു നിന്ന് കഴിക്കില്ല. അത് ഏതാണ്ട് ചില ആൾക്കാരൊക്കെ കാണും, ആയിഷ്യം പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ഹഫ്സ പറഞ്ഞു 2 റക്അത്തിന് ഫജ്ർ പ്രഭാതായതിനു ശേഷം പിന്നെ 2 റക്അത്ത് അല്ലാതെ ഒന്നും നബി നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന്. അന്നെ സുബ്ഹി, അതെന്നെ സുബ്ഹി. അപ്പൊ എന്ത് പറഞ്ഞിട്ടുണ്ടാക്കി? അത് സുബ്ഹി അല്ലാതെ സുന്നത്തായ സുബ്ഹിന്റെ സുന്നത്തായിരുന്നു സുബ്ഹി. അത് പിന്നെ പള്ളിയിൽ പോയിട്ട് കമ്പാങ്ക് കമ്പത്തൊക്കെ കൊടുത്തിട്ട് ബിലാലൊക്കെ ജോറായ ബാങ്കൊക്കെ കണ്ടു കൊടുക്കും. ബിലാലിന് ബാങ്ക് തന്നെ അറിയാം, ബിലാലിന് ബാങ്ക് അറിയണ്ടേ? എത്ര ബാങ്ക് എന്നുണ്ടോ പറയാൻ പാടുണ്ടോ? ഇല്ല. എന്താ പറഞ്ഞത്? അങ്ങനെ വീട്ടിൽ നിന്ന് 2 റക്അത്ത് നിക്കരിക്കുക, അത് സുന്നത്ത, അത് സുന്നത്ത. നബി നിക്കരിക്കണ 2 റക്അത്ത് മുഴുവൻ സുന്നത്ത്. എന്നിട്ട് ഇവരുണ്ടാക്കിയ ഈ ഖുറാഫാത്ത് ബിദ്അത്തൊക്കെ അത് സ്വർഗം. ഇതാപ്പ നമ്മളെ പഠിപ്പിച്ച് ഈ പഠിപ്പ് പൊളിഞ്ഞു. ഇനി നേരൊക്കെ അവരെ കൊണ്ട് കഴിക്കാം, ഇതൊക്കെ പൊളിഞ്ഞു കിട്ടി പൊളി. ആകെ 13 സലാത്തു ലൈലി 11, ആകെ 13 സലാത്തു ലൈലി 11 എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ആകെ 2 റക്അത്ത് അല്ലാതെ നിസ്കരിച്ചിട്ടില്ല. നിശാ പിന്നെ മഗ്രിബ് എന്നുള്ള പേരിൽ ഒന്നുമില്ല, ആകെ 2 റക്അത്ത് ഒന്നിരിക്കലേ കൂട്ടാനുള്ളൂ. അതാണ് ഈശ അത് കുറാൻ പറഞ്ഞു. അപ്പൊ 2 റക്അത്ത് നിസ്കരിക്കും, അതിനുശേഷം നബി ഒരു 11 റക്അത്ത് ഏറിയതിട്ടോ ചെറുപ്പത്തിൽ മുങ്ങി.
ഏറിയതൊരു പതിനൊന്ന് നടക്കാത്ത ഇത് ആയിഷ തുറന്ന് പറഞ്ഞു. ഇബ്നബ്ബാസ് പറഞ്ഞു, പല സഹാബിമാരും പറഞ്ഞു. അതൊക്കെ ഉറപ്പായതിന് ശേഷം അബൂ ഹുറൈറ വരട്ടെ. പക്ഷെ അബൂ ഹുറൈറ വേറെ ഇപ്പൊ ചിലടത്ത് പറയുന്നുണ്ട്, അബൂ ഹുറൈറന്റെ മേലിൽ ഓരോരുത്തർ കെട്ടിപ്പറഞ്ഞതായിരിക്കും. മൂപ്പര് അതൊന്നും അറിയണില്ല. മൂപ്പരെ മേലിൽ ഓരോരുത്തരും ഇങ്ങനെ ഉള്ളതും ഇല്ലാത്തതും കെട്ടിപ്പറയാം എന്നാ ചില ആൾക്കാരുടെ വ്യാഖ്യാനം. അങ്ങനെയാണെങ്കിൽ ഉള്ളതും ഇല്ലാത്തതും ഉള്ളതൊക്കെ മൂപ്പർ പറഞ്ഞു, ഞാൻ ഇല്ലാത്തതൊക്കെ കെട്ടിപ്പറഞ്ഞാ എന്നാ. ഇന്ന് ഇവിടെ ഇതൊന്നും ഉള്ളതാണ്. ആയിഷ പറഞ്ഞില്ല, പതിനൊന്നര കാര്യത്തിലേറെ ഒരു കാലത്ത് നിസ്കരിച്ചിട്ടില്ലാന്ന് ഇതിലുള്ള സംഗതിയാണ്. ആയിഷ പറഞ്ഞു, ഇബ്നു അബ്ബാസ് പറഞ്ഞു, ജുഹനി പറഞ്ഞു. ഈ അബൂ ഹുറൈറ എന്ന് പറയുന്ന മനുഷ്യൻ മരണം വരെ പറഞ്ഞു നബി രാത്രി പതിനൊന്നരക്കാത്തിരിക്കലെന്ന് പറഞ്ഞില്ല. ചോദിക്കണവരോട്, മരണം വരെ അയാളെ പറഞ്ഞില്ല നബി പതിനൊന്നരക്കാത്ത നിക്കരിക്കലെന്ന്, മരണം വരെ അയാളെ പറഞ്ഞില്ല. കാരണം മൂപ്പർക്ക് 23 മൂപ്പർക്ക് ഇവിടെ 23 മൂപ്പര 23 ഇവിടെ നിക്കരിപ്പിക്കണമെങ്കിൽ 11 നബി നിസ്കരിക്കലേ എന്ന് പറഞ്ഞ മൂപ്പര എന്നെ പറഞ്ഞ ശരിയാവോ? പാടില്ലല്ലോ. അതുകൊണ്ട് മരണം അയാളെ വേണ്ടിയില്ല. 11 നബി നിസ്കരിക്കലില്ല എന്നുള്ള മറ്റുള്ള സഹാബിമാര് ആയിഷടക്കം പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ഈ പിന്നാലെ നടന്നിട്ട് നബിന്റെ അടുത്ത് നിന്ന് എല്ലാ സുന്നത്തും പഠിക്കാനായിട്ട് നടക്കുകയെന്ന് ഞാൻ എന്ന് പറയുന്ന ഈ അബൂ ഹുറൈറ മാത്രം നബി 11 മിണ്ടിയില്ല, മരണം വരെ മിണ്ടിയില്ല. അപ്പൊ ഉള്ളത് ഇല്ലാത്ത ഉള്ളത് മാത്രം ഇല്ലാത്ത മറ്റുള്ളവരെ പറയുന്ന ബന്ധപ്പെട്ട് ഉള്ളത് കാണാൻ ഉള്ളത് ഒരാളും പറയാതിരിക്കാൻ തന്നെ കാരണം. ഇവിടെ ഉള്ള സംഗതി മറ്റുള്ളവർ പറയുമ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താ ഇവിടെ എഴുതിയാക്കാൻ കാരണം? അത് പറഞ്ഞിട്ടില്ല, അത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ പറയുന്നതൊക്കെ അയാളെ പറഞ്ഞു തന്നെ എഴുതി വെക്കുന്നത്, വെറുതെ എഴുതി വെക്കുന്നില്ല, അയാളെ പറയുന്നത് തന്നെ എഴുതി വെക്കുന്നത്. പിന്നെ ഉമർ ഖത്താബിന്റെ പേരൊക്കെ ഇല്ലാത്ത പറഞ്ഞിട്ടുണ്ടാക്കണം, നമുക്കറിയാം അതിനും തെളിവുണ്ട്. അബൂ ഹുറൈറ പറയുന്ന ഈ ജൂതായുസങ്ങളൊക്കെ അയാൾ പറഞ്ഞതായിട്ട് ഇവിടെ 100 ശിഷ്യന്മാർ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അത് ബുഹാരിയും മുസ്ലിമൊക്കെ എഴുതി വെക്കുന്നു. പക്ഷെ അതിനൊക്കെ ഒരു മേക്കപ്പ് ഉണ്ട് അവർക്ക്, അതൊന്നും അത്ര വേഗം ഒളിയൂല. അത് അവിടെ ഇവിടെയൊക്കെ ചേർത്ത് ആ നുണവിടെ ഈ നുണവിടെ എല്ലാം കൂടിയായിട്ട് ഇത് കണ്ടുപിടിച്ചിട്ട് ഇതൊക്കെ നുണയണമെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സൗകര്യത്തിലല്ല അവരത് എഴുത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് പ്രയാസം. അതിനടുത്ത് നോക്കിയിട്ടപ്പോ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നോക്കുമ്പോഴേ ഇത് കൽപ്പിച്ചു കൂട്ടിയാളുണ്ടാക്കിയ നുണയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതിന് കുറച്ച് പ്രയാസമുണ്ട്, കുറച്ച് അധ്വാനിക്കണം. മുമ്പ് പറഞ്ഞില്ലേ ബുഹാരിക്ക് 2 ഉണ്ട്. ആദ്യകാലത്ത് പഠിപ്പിക്കപ്പെട്ടിരുന്ന ആ ശിഷ്യന്മാർക്കൊക്കെ ഒരു കോപ്പി വേറെ, പിന്നെ അവിടെ നിന്ന് 10 കഴിഞ്ഞിട്ട് പഠിപ്പിക്കുന്ന ബുഹാരിയൊക്കെ അത് വേറൊന്ന്. അതായത് മൂപ്പര എല്ലാ കൃത്യങ്ങളും 2 ആദ്യത്തേന് കുറക്കെ സത്യം പറഞ്ഞു കൊടുക്കും, പിന്നെ പറയും ആ സത്യം അങ്ങനെ മനസ്സിലാവും. ആ സത്യം അങ്ങനെ തന്നെ പോയാൽ കാര്യം ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോ പിന്നെ പേനെടുക്കും, കത്തിടും, കത്തിയെടുത്തിട്ട് വരണ്ടും പേനെടുത്തിട്ട് കുത്തും, പുള്ളി മാറ്റി. അതൊക്കെ ചില പണി, ആരെ ബുഹാരിയുടെ പണി. ഇതിവിടെ ദശക്കണക്കിന് നമ്മളിവിടെ അച്ചടിച്ചു, മറുപടി ഇല്ല. ബുഹാരി ആദ്യകാലത്ത് ഒരു സത്യമായിട്ടുള്ള ഹദീസ് പറഞ്ഞിടത്ത് പിന്നെ കൽപ്പിച്ചു കൂട്ടിയിട്ട് ആളവിടെ പുള്ളി മാറ്റിയിട്ട് നുണയാക്കി മാറ്റി ആ ഹദീസ് നേരെ ആശയം വിപരീതാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചടിച്ചു കൊടുത്തിട്ട് മിണ്ടുന്നുണ്ടോ? നമസ്കാര രൂപം എന്ന് പറയുന്ന അതിൽ ആദ്യത്തെ ബുക്കിൽ ഇല്ലാത്തത് ബുഹാരി ലോകപൊള്ളനാണെന്നതിന്റെ മികച്ച തെളിവുകളിൽ ഒന്നെന്നും പറഞ്ഞിട്ട് പുള്ളി മാറ്റിയ കഥ വിരിച്ചുള്ളൂ. അത് മിണ്ടുന്നൊന്നുമില്ല. ബുഹാരിനൊക്കെ ലോകപൊള്ളനാണ്, അതിനുള്ള തെളിവിതാന്നും പറഞ്ഞിട്ട് ഇവിടെ അച്ചടിച്ച് ഇറക്കുമ്പോഴേ അതിവിടെ ചോദ്യം ചെയ്യാൻ 10,000 ബുഹാരി പഠിച്ചെന്നുള്ള പേര് കേൾക്കാനും പഠിച്ചിട്ടില്ല ആയിരിക്കട്ടെ, എന്നാലും പഠിച്ചവർ കുറണ്ടല്ലോ. അവര് ചോദ്യം ചെയ്യണ്ടേ? ഈ ലക്ഷങ്ങളൊക്കെ ബുഹാരിന്റെ മൗമൂമിങ്ങളല്ലേ, ബുഹാരിന്റെ ആരാധകരല്ലേ ഇവിടുത്തെ ലക്ഷങ്ങൾ? ഇങ്ങനെ ബുഹാരിനെ ലോകപൊള്ളനാക്കുമ്പോൾ, ലോകപൊള്ളനാണെന്നതിന്റെ മികച്ച തെളിവ് എന്ന് പറഞ്ഞിട്ട് അച്ചടിക്കുമ്പോ എന്ത് തെളിവെന്ന് ചോദിക്കാൻ വരണ്ട, ചോദിക്കാൻ വരാൻ നിവൃത്തിയില്ല. പറഞ്ഞതൊക്കെ സത്യാണേ. കൽപ്പിച്ചു കൂട്ടിയിട്ട് ആദ്യകാലത്തിലെ ഋഷ്യന്മാർക്ക് ഒരു പുള്ളി, പിന്നെ ഒരു ഋഷ്യന്മാർക്ക് വേറെ ചോട്ടിൽ പുള്ളി, ഇവരുടെ പുള്ളിയാക്കുമ്പോൾ ഋഷയൊക്കെമാർ സനാത്തൊന്നും വയ്യാത്തുന്നാക്കി. ഇങ്ങനെ ബുഹാരി കാട്ടി കൂട്ടിയിട്ട് മുഴുവൻ അട്ടിമറിച്ചിട്ടാണ് അയാൾ കിതാബ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോ ബുഹാരി മുസ്ലിമൊക്കെ വന്ന ആൾക്കാർക്ക് പൊട്ടാകെ തറാവീനെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ ഹദീസൊക്കെ പഠിച്ചു നോക്കുമ്പോ എന്താണ് ഈ 11 നിക്കരിക്കില്ല എന്ന് പറഞ്ഞാൽ 13 പറയണ്ടേ? അതായിരുന്നാലൊക്കെ നിക്കരിക്കന്നെ, അവൻ നിക്കരിക്കാൻ പാടില്ല എന്നിട്ട് പിരിച്ചുവിട്ടൊരു ഭാഗം അതും എഴുതിക്കണേ കേട്ടോ, അതും ഇതിൽ എഴുതിച്ചിരിക്കണു നിക്കരിക്കാൻ പാടില്ല എന്ന് നീട്ടി ബലാൽക്കാരായിട്ട് നിസ്കാരം മുടക്കി. അതായത് ആ സംഭവം പ്രത്യേകം നോക്കുന്നതാണ്. അല്ല, അവർക്കെതിരുള്ള ഏറ്റവും വലിയ തെളിവ് ബുഹാരിയിലുള്ളതാ, ബുഹാരിന്റെ മുസ്ലിമിലുള്ളത്. ആയിഷ പറയാം, അത് ആയിഷനെ പറഞ്ഞിട്ടുണ്ട്, ബുഹുറൈറല്ല. നബി ഇവര് നിസ്കാരം മുടക്കൂല എന്ന് നബിക്കാൻ, നിസ്കാരത്തിന്റെ ഒരു ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ അന്നുള്ളതല്ല ജൂതന്മാരുണ്ടാക്കിയതാണ്, അത് ഇവരുടെ കടന്നുകൂടിയിട്ടുണ്ട്. അത് തല്ലിപ്പൊളിക്കാനാണ് നബിനെ അയച്ചതെന്ന് അത് തന്നെ പറഞ്ഞത്. ഈ ഭ്രാന്തൊക്കെ തല്ലിപ്പൊളിക്കാനാണ് നബിനെ അയച്ചിട്ടുള്ളത്. മറ്റേ നിക്കരിക്കന്നെ, നിക്കരി ചെല്ലന്നെ, അങ്ങനെ ഓരോന്ന് ചെല്ലിക്കൊണ്ടിരിക്കുക, നിക്കരിക്കാൻ നോമ്പ് വെക്കുക, ഇത് തന്നെ പണി. അതാണ് മതം എന്ന് പഠിപ്പിച്ച ജൂതന്മാരുടെ മതം അവിടെ നിലവിലുണ്ടായിരുന്നത്. അത് പൊളിക്കാനാണ് നമ്മൾ നബിനെ അയച്ചത്. അത് പൊളിച്ചിട്ട് അവർ 5 നിസ്കാരം പൊളിച്ച് 3 പിന്നെ രാത്രി ഒട്ടാകെ തഹജ്ജുദ് നിസ്കരിക്കലാ. അത് ആദ്യകാലത്ത് ആ തഹജ്ജുദ് അള്ളാഹു അനുവദിച്ചു, ആദ്യകാലത്ത് നിസ്കരിക്കാൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് പകല് രണ്ട് നേരത്ത് രാവിലെ വൈകുന്നേരം രാത്രിയുടെ ആദ്യ ഭാഗത്തുമായിട്ട് മൂന്ന് നേരം നിശ്ചയിച്ചതിന് ശേഷം അതെന്ത് പറഞ്ഞു ഒമിന 17:79 ഒമിന ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക്ക അതാ അയ്യബ് അതക്ക റബ്ബുക മഖാമ മഹ്മൂദ. രാത്രിയിലുള്ള തഹജ്ജുദ് നിനക്ക് മാത്രമാണ്, മറ്റേ കൂടിയിട്ട് തീയതി എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു, അത് നിനക്ക് മാത്രമാണ്, നിനക്ക് അതനുസരിച്ചുള്ള ചില സ്ഥാനമാനങ്ങളൊക്കെ നിശ്ചയിക്കാൻ തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ നബിക്ക് പ്രത്യേകമായിട്ട് രാത്രി നിസ്കാരം നിലനിർത്തി ദൂന അഹദിം മിൻ ഉമ്മത്തിക്ക എന്നുള്ള വ്യാഖ്യാനല്ലാതെ അവിടെ പറയാൻ സാധ്യമല്ലാത്തത് കൊണ്ട് സുന്നത്ത് ജമാഅത്തുകാരിൽപ്പെട്ട ആദ്യത്തെ തഫ്സീറുകാരനായ ഇബ്നു ജരീർ തബരി മുതൽക്ക് എഴുതി നബിക്ക് മാത്രം തന്നെ അതിന്റെ അർത്ഥം എന്ന് സമ്മതിച്ചു. വേറൊരാൾക്കും പാടില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം തന്നെ. എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞത്? അങ്ങനെ അർത്ഥം ആണെങ്കിലും അവിടെ വേറെ അർത്ഥം വെക്കാം. എന്താ നബിക്ക് മാത്രം പറഞ്ഞ് ഫറള് നബിക്ക് സുന്നത്ത് ഉമ്മത്തിങ്ങൾക്ക്, നബിക്ക് ഫറള് വേറൊരിടത്ത് സുന്നത്ത്, അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലായിടത്തും ഈ പയ്യപ്പടി. നാല് ഭാര്യമാരിലധികം നാലാളിലധികം വിവാഹം കഴിക്കാൻ പാടില്ല. എന്താ അത് നബിക്ക് ഫറളാണ്, നമുക്കൊക്കെ സുന്നത്ത. നബി നാലിലധികം പാടില്ല എന്ന് പറഞ്ഞാൽ നബിക്ക് ഫറളായിട്ട് നാലധികം ആവാം, നാലധികം ആവാം എന്നത് നബിക്ക് അത് ഫറളാണ്, നമുക്കൊക്കെ സുന്നത്ത. എല്ലായിടത്തും കൂടി ഫറള് സുന്നത്തു. അപ്പൊ ഫറള് സുന്നത്തുകൊണ്ട് കളിച്ചാൽ തടി കിട്ടൂല, തടി കിട്ടൂല. നിസ്കാരത്തിനവിടെ മാത്രം ഫറള് സുന്നത്ത് ഉണ്ടാക്കിയാൽ പോരാ, വിവാഹത്തിന്റെ അവിടെ വരും, പയ്യോ നിയമത്തും വായിക്കുന്നിടത്ത് വരും. നിയമത്തിന്റെ അഞ്ചിലൊരു ഭാഗം ലഭിക്കാം, അത് കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മാവിയാവുന്നിട്ട് പറയാ അത് നബിക്ക് ഫറളായിട്ട് കൊടുക്കണം, എനിക്ക് സുന്നത്തായിട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എനിക്ക് അഞ്ചിലൊന്ന് സുന്നത്തായിട്ട് പയ്യോ നിയമത്തിന്റെ, ഞാനും ഹലീഫാണ്. അപ്പൊ നബിക്ക് പറഞ്ഞത് അത് പറഞ്ഞത് നമുക്ക് സുന്നത്ത്, അത് പറഞ്ഞത് നമുക്ക് സുന്നത്ത്. ഇതെല്ലാവർക്കും പറയാം, ഈ പയ്യോ നിയമത്തിൽ പറയാം, വിവാഹം കഴിക്കുന്നവർക്ക് പറയാം, എല്ലാ സ്ഥലത്തും പറയുന്നത് കാത്തിനോട് എന്താ പറഞ്ഞ സുന്നത്തും. അപ്പൊ നിനക്ക് മാത്രം അള്ള പറഞ്ഞപ്പോ പറഞ്ഞ നിനക്ക് മാത്രം തന്നെയാണ് അർത്ഥം, എനിക്ക് മാത്രം ഫറവും വേറുള്ളവർക്ക് സുന്നത്ത്. ഇങ്ങനത്തെ ഒരു ഭാഷ അറബിയിലില്ല, ഇങ്ങനത്തെ ഒരു വ്യാഖ്യാനം അറബി ഭാഷയിൽ പറയാൻ പാടില്ല. ശുദ്ധ എന്നോണ പറഞ്ഞുണ്ടാക്കിയതാണ്, ഏതായാലും അവർക്ക് പൊളിഞ്ഞു, അതെല്ലാം പൊളിഞ്ഞിട്ട് എന്നിട്ട് പൊളിഞ്ഞു അവിടെ പൊളിഞ്ഞിട്ടുണ്ടോ, അവിടെ മുതൽക്കത് പൊളിയാതെ പോരായിരുന്നു. നബിന്റെ കാലത്ത് പല ആൾക്കാരും സമ്മതിക്കുന്നില്ല, അവർ പിന്നെ നിൽക്കും. അപ്പൊ നബി എന്ത് ചെയ്തു, ഒരു ദിവസം പള്ളിയിൽ റമദാനിക്ക്, റമദാനിലാണ് നിസ്കാരത്തിന്റെ ചന്ത സീസണാണോ റമദാൻ, ജൂതന്മാരുണ്ടാക്കിയതാ ചന്ത സീസണാണ്. അപ്പൊ ആ സീസണിൽ ഏതായിരുന്നാലും നിസ്കരിക്കാൻ ആൾ വരുന്ന നബിക്കറിയാം. അപ്പൊ നബി പുറത്ത് നിൽക്കിച്ചു, പള്ളിയിൽ നിന്ന് നിൽക്കിച്ചു, പള്ളിയിൽ നിന്ന് നിൽക്കിച്ചപ്പോ ആൾക്കാർ വന്നു, വന്നോ നബിക്ക് അറിഞ്ഞിട്ടുള്ളത് നിൽക്കുന്നത് നബിക്കറിയാലോ, വന്നു നബിക്ക് നിൽക്കാറുണ്ട് കേട്ടോ, നബിക്ക് തഹജ്ജുദ് ശരിയാണ്, നീ മാത്രം ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യണ്ടേ, ചെയ്യണം. അപ്പൊ എന്തിനാണത്, അതോ ഒരു ചെറിയ ചോദ്യം ഉണ്ടാവും, എന്തിനാണ് നബിക്ക് മാത്രമായിട്ട് നമുക്ക് ഇതാക്കുന്നത്. നമ്മൾക്ക് ഇവിടെ ലോകത്ത് മുസാഫുകൾ കോടിക്കണക്കിൽ വരാൻ പോകുന്നതെന്ന് ആൾക്കാരെ, നബിക്കൊരു മുസാഫും ഇല്ല, മരണം വരെ ഒരു മുസാഫ് വെച്ചിട്ടില്ല. നബി അവിടെ എവിടെയും കല്ലുമരും ഉണ്ടാവും, എല്ലുമരൊക്കെ എഴുതി തൊഴിലൊക്കെ എഴുതിച്ചിട്ട് അവിടെ ഇങ്ങനെ അറ്റിയാക്കിയിട്ട് അൽമറയിൽ വെച്ചിരിക്കുക, അതൊട്ടാകെ ഇരുന്ന് പാരായണം ചെയ്യാൻ കഴിയില്ല. നബിക്ക് ദിവസേന ഇത് ഓർക്കേണ്ട ആവശ്യമുണ്ട്. നബിയുടെ ഭരണകർത്താവ് ഖുർആനിലുള്ള ഓരോ വിഷയം, ചില വിവാഹത്തിന്റെ പ്രശ്നം വരും, ചിലപ്പോൾ അന്തരാവാസത്തിന്റെ പ്രശ്നം വരും, വേറെ ചിലപ്പോൾ യുദ്ധത്തെ സംബന്ധിച്ച് ചില വിധികൾ നടപ്പിലാക്കേണ്ട ഒരു ജിഹാദ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഈമാം കാര്യങ്ങൾ, പലതും പലരും പുതിയ പുതുവിശ്വാസികളായിട്ട് വരുന്നവർക്കൊക്കെ ഖുർആനിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം, മുസാഫ് നോക്കി പഠിപ്പിക്കാം, മുസാഫ് ഉണ്ട് അവിടെ. അപ്പൊ ഓർമ്മയെ നിൽക്കണം. അതിനാണ് അവൻ നബിയോട് പറഞ്ഞത്, നീ സ്ഥിരമായിട്ട് ഖുർആൻ ഓതിയിട്ട് രാത്രി നിസ്കരിച്ചോ, നിനക്ക് അങ്ങനത്തെ സ്ഥാനം അവിടെ ഉള്ളത്. ഭരണകർത്താവുക്ക മക്കാമ മഹമൂദ, അതുകൊണ്ടാ മഹമൂദ് ആ സ്ഥാനത്തിരുന്നിട്ട് ഇവിടെ ഇസ്ലാമിക നിയമങ്ങളൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ഇതിങ്ങനെ രാത്രി ഇങ്ങനെ കാണാപ്പാട് ഓതി ഓർമ്മിച്ചിട്ട് അതിങ്ങനെ പകൽ പറഞ്ഞെടുക്കാൻ നിശ്ചയം വേണോ? വേറെ ഗ്രന്ഥം ഇവിടെ ഇല്ല, അതിനാണ് നബിക്ക് നിർബന്ധാക്കിയത്. നമുക്കോ ലോകം മുഴുവൻ നിസ്സാഫ് വരാൻ പോകണമെന്ന് അള്ളാഹ്ക്കറിയല്ലോ, അള്ളാഹ് പറയും ചെയ്തു. നിങ്ങൾക്ക് ആർക്കത് ബാധകമല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, വിഷമമാണ്, രോഗികളുണ്ടാവും, യാത്രക്കാരുണ്ടാവും, പ്രജാതി അധ്വാനത്തിന് പോകേണ്ട ആൾക്കാരുണ്ടാവുന്നത് നിങ്ങൾക്ക് പ്രായോഗികമല്ല എന്ന് നമ്മളോട് പറഞ്ഞു അതിന് പരിഹാരം ഉണ്ടാക്കിപ്പിച്ചു. ഉടനിറക്കി അത് വേണ്ട പോലെ സംരക്ഷിച്ചു തരുന്നു, അള്ളാഹു വാഗ്ദത്തം ചെയ്തു തന്നു, സംരക്ഷിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ബാധകുന്നുണ്ട്, ഖുർആൻ കാണാപ്പാടാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നബിയോട് ചെയ്യാൻ നബിക്ക് വേണം, നബിക്കത് ആവശ്യമാണ്. അതുകൊണ്ട് നബി രാത്രി ഖുർആൻ ഓതിക്കോണം, അത് കഴിയുന്നിടത്തോളം ഓതുക, അങ്ങനെ മരണം വരാ ഖുർആൻ അനുസരിച്ച് നബി അതിന്റെ വിധികളൊക്കെ നടപ്പിലാക്കുക. നമ്മൾക്കോ ഖുർആൻ പഠിച്ചിട്ട് ഇരുന്ന് പഠിച്ചിട്ട് നടപ്പിലാക്കാൻ വേണ്ടി ബാധകം നിൽക്കണ്ട. എന്താ നമ്മുടെ കാര്യം, നമ്മളെ ഒഴിവാക്കാം, നമ്മൾ ഒഴിവാക്കാം, അള്ള ഒഴിവാക്കിയതാ, പിന്നെന്താ അള്ളനെ ഒഴിവാക്കി തന്നത്, നമുക്ക് അങ്ങനെ മടിയാച്ചിട്ട് നമ്മൾ ഒഴിവാക്കാൻ പറ്റും, വേണ്ട നമ്മൾ ഒഴിവാകണ്ട, അള്ള ഒഴിവാക്കിയത് നിങ്ങൾക്ക് പറ്റൂല, പ്രായികല്ല, നമുക്കെന്താ ഇന്നൊരു പ്രശ്നമാണല്ല. പക്ഷെ ഇവരുടെ ഭ്രാന്ത് മാറിയിട്ടില്ല എന്നുള്ള എനിക്ക്. നബി എന്ത് ചെയ്തു, നബി ഒരു ദിവസം പുറത്ത് നിസ്കരിച്ചു, പള്ളി നിസ്കരിച്ചപ്പോൾ ആൾക്കാർ വന്നത്, അപ്പൊ കിട്ടിയ ദിവസം ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്ത് നബി എന്തിനു തുടങ്ങിയിട്ടുണ്ട്, പുതിയ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഒന്ന് പോണം, നിസ്കാരം എല്ലാവരും വ്യത്യാസം കൂടുതലാണ്. മൂന്നാമത്തെ അതിലെ നാലാമത്തെ ദിവസം വന്നാൽ പള്ളി നിറഞ്ഞു,